വേണ്ടമാകാം നമുക്ക് ചില വാക്യങ്ങൾ വയ്ക്കാം. ഒന്ന് നമുക്ക് സഞ്ചരി നാലാമത്തെ അധ്യായത്തിന്റെ 6 മുതൽ അതിന്റെ 8 വരെ ഉള്ള
ഈ അനുസരിച്ച് വിശ്വാസത്തിന്റെയും സ്വർഗപ്രദേശത്തിന്റെയും വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തു യേശുവിനെ നല്ല ശുശ്രൂഷകൻ ആകും. ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളതത്രേ. ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിന്റെയും വർത്തത്വമുള്ളതാകുകയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു. ഇത് വിശ്വാസവും എല്ലാവർക്കും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനം. അതിനായി തന്നെ നാം സകല മനുഷ്യരുടെയും പ്രത്യേകം വിശ്വാസികളുടെയും രക്ഷിതാവായ ജീവനുള്ള ദൈവത്തിൽ ആശ്രയിച്ചും അധ്വാനിച്ചും പോരാടിയും വരുന്നു.
ഇവിടെ പൗലോസ് തിമോത്തിയോസിനെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ക്രിസ്തുയേശുവിന്റെ നല്ല ശുശ്രൂഷകൻ എങ്ങനെയാകണം എന്നുള്ളത് പറയുമ്പോൾ പറയാണ്, മുകളിൽ ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ച് നീ അനുസരിച്ച് വിശ്വാസത്തിന്റെയും സദുപദേശത്തിന്റെയും വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തുയേശുവിന് നല്ല ശുശ്രൂഷകനാണ്. സദുപദേശം എന്നുള്ളതാണ് ഇംഗ്ലീഷ് ബൈബിളിൽ സൗണ്ട് ഡോക്ടറിൻ എന്ന് തുടർച്ചയായിട്ട് പറയാം. പല ഭാഗങ്ങളിലായി പറയുന്നത് സൗണ്ട് ഡോക്ടറിൻ. ചിലതത് അത് ഹൈജീനിക് ഡോക്ടറിൻ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഈ ഹൈജീനിക് ഫുഡ് പോലെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, രണ്ട് തരത്തിലുള്ള ഫുഡുണ്ട്. ഒന്ന് ഹൈജീനിക്കായിട്ടുള്ള ഫുഡുണ്ട്, ഒന്ന് ജങ്ക് ഫുഡുണ്ട്. ഒന്ന് ശരീരത്തിന് നറിഷ്മെന്റ് അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് പോഷണം കൊടുക്കുന്നതും, മറ്റേത് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്നതുമാണ്. അതേപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ സദുപദേശത്തിന് എതിരായിട്ടുള്ള വേറൊരു കാര്യം പറയാണ്, ഭക്തിവിരുദ്ധമായ കിഴവി കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. അന്നേരം സൗണ്ട് ഡോക്ടറിന് ഓപ്പോസിറ്റായിട്ട് വേറൊരു കാര്യമുണ്ട്, അത് ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളാണ്. ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെയാണ്, വേൾഡ്ലി ഫാബിൾസ് സ്പീക്ക് ഓൺലി ഫോർ ഓൾഡ് വുമൺ, ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഗോഡ്ലിനെസ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഭക്തിക്ക് വിരുദ്ധമായിട്ടുള്ള കിഴവിക്കഥകൾ. അന്നേരം ഒരു സന്ദേശം കേൾക്കുമ്പോൾ അത് സൗണ്ട് ഡോക്ടറിനാണോ അതോ കിഴവിക്കഥകളാണോ കെട്ടുകഥകളാണോ വളിപ്പ് തമാശകളും കോമഡികളും പറയുന്നതാണോ എന്ന് കേൾവിക്കാർക്ക് മനസ്സിലാക്കാനായിട്ട്. ഒരുള്ള പ്രശ്നം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, പലർക്കും കേൾക്കാൻ താല്പര്യമുള്ളതാണ്. അത് തിമോത്തിയോസിന്റെ അടുത്ത് പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ അടുത്ത രണ്ടാമത്തെ ലേഖനം വരുമ്പോൾ അതിന്റെ 4 അധ്യായത്തിന്റെ 3 വാക്യത്തിൽ പറയുന്നുണ്ട്, അവർ ഭക്തിയോപദേശം കൊടുക്കാതെ. അവിടെ സൗണ്ട് ഡോക്ടറിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ ദ ടൈം വിൽ കം വെൻ ദേ വിൽ നോട്ട് എൻഡ്യൂർ സൗണ്ട് ഡോക്ടർ. ഇവിടെ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെ, സദുപദേശം എന്നുള്ളത് ഭക്തിയോപദേശം എന്നാണ് ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഭക്തിയോപദേശം പഠിപ്പിക്കണമെന്നാണ് കർത്താവ് ശുശ്രൂഷകന്മാരെ ആഹ്വാനം ചെയ്യുന്നത്. അതിൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അതാണ് പറഞ്ഞിരിക്കുന്നത്, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശവും കൂടി ശാസിക്കുക, തർജ്ജനയെ പ്രബോധിപ്പിക്കുക. അവർ ഭക്തിയോപദേശം കൊടുക്കാതെ കർണരസമാകുമാർ സ്വന്തം മുഖങ്ങൾക്കത്തോണം ഉപദേശാക്കാൻ മരിക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കുവാൻ തിരികുകയും ചെയ്യുന്ന കാലമുണ്ട്. അതായത് ഒരു അവസാന കാലത്തേക്ക് വരുമ്പോൾ ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്ന് പൗലോസ് പറയുകയാണ്. സൗണ്ട് ഡോക്ടറിൻ പഠിപ്പിക്കുന്ന വ്യക്തികൾ കുറയും, കിഴവിക്കഥകളും കെട്ടുകഥകളും തമാശകളും കോമഡികളും മനുഷ്യരെ രസിപ്പിക്കുകയും മനുഷ്യർക്ക് കേൾക്കാൻ താല്പര്യമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ആൾക്കാർ കൂടും. ഇത് ആൾക്കാർ കൂടാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾവിക്കാരും അതിനനുസരിച്ച് കൂടുന്നതുകൊണ്ടാണ്. ഇതിന് പല വ്യക്തികൾക്കും കേൾക്കാൻ താല്പര്യം സൗണ്ട് ഡോക്ടറിനല്ല, കേൾക്കാൻ താല്പര്യം കിഴവിക്കഥകളും കെട്ടുകഥകളുമാണ്. ഇത് കേൾക്കാൻ നല്ല രസമാണ്, നല്ല ഇഷ്ടമാണ്. ഞാൻ പലരും പറയാറുണ്ട്, നിങ്ങൾക്ക് കോമഡിയോ കഥാപ്രസംഗമോ വളിപ്പ് തമാശകളോ ഒക്കെ കേൾക്കണമെങ്കിൽ അത് ചെയ്യുന്ന കുറെ ലോകത്തിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അത് നിങ്ങൾ കേട്ടാലും ഇത്രയും കുഴപ്പമില്ല. പക്ഷെ ദൈവവചനം എന്ന് പറഞ്ഞുകൊണ്ട് പോയി കിഴവിക്കഥകൾ കേൾക്കാനായിട്ട് ഇരിക്കുന്നു. ദൈവവചനം പ്രസംഗിക്കേണ്ട വ്യക്തികൾ കിഴവിക്കഥകളും കെട്ടുകഥകളും പ്രസംഗിക്കുമ്പോഴേയുള്ള പ്രശ്നം. അതാണ് കൂടുതൽ സീരിയസ് ആയിട്ടുള്ളത്. അത് ദൈവവചനം എന്നാണ് കേൾക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ മുമ്പിൽ പോയി സമയം കളയുന്നത് പോലെ ഏറ്റവും തെറ്റായിട്ടുള്ള കാര്യം പറയും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് അതിന് താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ കാണുക, അത് വേറൊരു വിഷയമാണ്. പക്ഷെ എന്താണ് ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്? പൗലോസ് പറയുന്ന അവസാന കാലത്തേക്ക് വരുമ്പോഴേക്കും ഇത് കുറയും, കേൾവിക്കാര് കുറയുന്ന. സാധാരണ എന്താണ് നടക്കുന്ന പറയുന്നത്? നമ്മൾ ഒരു ബിസിനസ് നടത്തുമ്പോൾ എന്താണോ കൂടുതൽ സെല്ല് ചെയ്തു പോകുന്നത് അതാണ് ആൾക്കാരെ ഇറക്കുന്നത് അല്ലെ. എങ്ങനെയാണ് കൂടുതൽ വ്യൂവേഴ്സിനെ കിട്ടുക, എങ്ങനെയാണ് കൂടുതൽ ആൾക്കാരെ കേൾക്കാൻ താല്പര്യമുള്ളവരെ കിട്ടുക എന്നുള്ളതാണ് ആൾക്കാർ നോക്കുന്നത്. ഇവ പ്രസംഗീയം അത് നോക്കും. നേരെ അതിനനുസരിച്ച് അവർ സബ്ജക്റ്റുകൾ മാറ്റും. നേരെ നമ്മളൊരു മാർക്കറ്റിലേക്ക് ഒരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ മാർക്കറ്റിന്റെ ഒരു രീതി അനുസരിച്ചിട്ടാണ് ആൾക്കാർ പ്രോഡക്റ്റ് ഇറക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് ക്രിസ്തീയ പ്രാസംഗികർ ഒരു ബിസിനസ് ആൾക്കാരുടെ കൂട്ടാണ്. കാരണം അതിന്റെ കാരണം വേറൊരു കാര്യമുണ്ട്. അവർ ജീവിക്കുന്നത് ഒരു സുവിശേഷം കൊണ്ടാണ്, ഇല്ലെങ്കിൽ പ്രസംഗത്തിൽ കൂടിയാണ് അവർ ജീവിക്കുന്നത്. അവരുടെ വരുമാന മാർഗം അത് തന്നെ ആയതുകൊണ്ട് അവർക്ക് കൂടുതൽ കേൾവിക്കാരെ കിട്ടണം. ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കേൾവിക്കാർ കുറയും. ചില കർത്താവിന്റെ കാലത്ത് ആ പ്രശ്നം ഉണ്ടായിരുന്നു. കർത്താവ് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ചെല്ലു പറഞ്ഞു ഇത് കഠിന വാക്കാണെന്ന് പറഞ്ഞ് തന്റെ ശിഷ്യന്മാരുടെ തല്ലും വിട്ടുപോയി. കർത്താവ് പറഞ്ഞു നിങ്ങൾക്കും വേണമെങ്കിൽ പോകാൻ പറഞ്ഞു. ഞാൻ കർത്താവ് തന്റെ മെസ്സേജ് പറ്റുന്നില്ല. ഞാൻ പറഞ്ഞത് അവസാന കാലത്തെ ഒരു പ്രശ്നം വരാണ്. അന്നേരം ആൾക്കാർക്ക് ഈവൻ ദൈവവചനം കേൾക്കുന്നു, സീരിയസ് ആയിട്ട് കേൾക്കുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന പലരും ഇങ്ങനത്തെ കെട്ടുകഥകൾ കേൾക്കാനായിട്ടും കഴിവിക്കഥകൾ കേൾക്കാനായിട്ടും അതിന് താല്പര്യമുള്ള വ്യക്തികളാണ്. അന്നേരം അതുകൊണ്ടാണ് ഈ മാർക്കറ്റിൽ ഇത് ഇത്രയും കൂടുന്നത്. അന്നേരം ഇത് പ്രസംഗീയരെ മാത്രം കുറ്റം പറഞ്ഞാൽ പോലെ കേൾക്കുന്നവരെയും അതിനുള്ള പ്രശ്നമുണ്ട്. എന്നിട്ട് ഇതുതന്നെയാണ് പൗലോസ് അല്ലെങ്കിൽ എബ്രായ ലേഖന കർത്താവ് എബ്രായ ലേഖനം എഴുതുമ്പോൾ എബ്രായ ലേഖന കർത്താവ് പറയുന്ന ഒരു കാര്യവും ഇത് തന്നെയാണ്. എബ്രായ ലേഖന കർത്താവ് വളരെ സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു വരികയാണ്. പറഞ്ഞു വരുമ്പോൾ എബ്രായ ലേഖന കർത്താവ് അതിന്റെ അഞ്ചാമത്തെ അധ്യായം എബ്രായ ലേഖനം അഞ്ചാമത്തെ അധ്യായത്തിൽ ഇദ്ദേഹത്തിന് ചില കാര്യങ്ങൾ കട്ടിയായിട്ടുള്ള ചില കാര്യങ്ങൾ പറയാനായിട്ട് താല്പര്യമുണ്ട്. അന്നേരം അദ്ദേഹം ഇതിനെപ്പറ്റി പറഞ്ഞു വരുമ്പോൾ പറയാണ് ഇതിനെക്കുറിച്ച് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള നാമം അവന് ലഭിച്ചു ഇരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയാണ് ഇതിനെക്കുറിച്ച് പറയുവാൻ ഞങ്ങൾക്ക് വളരെ പറയാനുണ്ട്, എങ്കിലും നിങ്ങൾക്ക് കേൾക്കുവാൻ മാന്യമുള്ളവരായി തീർന്നുകൊണ്ട് തെളിയിച്ചു തരുന്ന വരുവാൻ വിഷമം. കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേശാക്കന്മാരായിരിക്കേണ്ടത് നിങ്ങൾക്ക് ദൈവവചനത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായി തീർന്നിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്ര നിങ്ങൾക്ക് ആവശ്യമായി വന്നിരിക്കുന്നു. നേരം ഇവിടെ വേറൊരു വിഷയം, ഇവിടെ കിഴവിക്കഥകളോ കെട്ടുകഥകളോ ഒന്നുമല്ല, അടിസ്ഥാന ഉപദേശങ്ങളുടെ കാര്യം തന്നെയാണ് പറയുന്നത്. നേരം അത് നമ്മളുടെ വ്യത്യാസം മനസ്സിലാക്കാം. ഇവിടുത്തെ എബ്രായ ലേഖനത്തിലെ എബ്രായ വിശ്വാസികൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാനായിട്ട് താല്പര്യമുള്ളവരാണെന്നല്ല, പക്ഷെ അവർക്ക് കട്ടിയായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ദൈവവചനത്തിന് ക്രിസ്തുവിന്റെ പരിജ്ഞാനപൂർത്തിയിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് അവർക്കും താല്പര്യം, അല്ലെങ്കിൽ ദൈവഭക്തിയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് താല്പര്യമില്ല. നേരെ നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഞാനൊരു ഈ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് വലിയ വിഷമം തോന്നിയാലും കേൾക്കുന്ന കുഴപ്പമില്ല. ഇന്ന് കേൾക്കുന്ന പെന്തക്കോസ്റ്റ് ലോകത്തിലുള്ള മിക്ക പ്രസംഗങ്ങളും കിഴവിക്കഥകളും കെട്ടുകഥകളും പ്രസംഗിക്കുന്നവരാണ്. ഒരു കഥയും ഇല്ലാത്ത കാര്യങ്ങൾ പ്രസംഗിക്കുന്നവരാണ്. ഈ ടി വിയിൽ വരുന്ന പ്രസംഗങ്ങൾ മിക്കതും അങ്ങനെ തന്നെയാണ്. ഞാൻ എല്ലാം നല്ല പറയുന്നത് മിക്കതും അങ്ങനെ തന്നെയാണ്. അന്നേരം ഇതിന്റെ ഇടയ്ക്ക് ഒരു ഡിസേൺമെന്റും യഥാർത്ഥത്തിൽ പഥ്യോപദേശം മനസ്സിലാക്കാനായിട്ട് താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളും അതേ കാര്യങ്ങൾ തന്നെ ഫോളോ ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാരെ തന്നെ കേൾക്കാനായിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്യും. ഓക്കെ, ഞാൻ മടങ്ങി വരട്ടെ. അന്നേരം തിമൊഥെയൊസ് പറയുന്ന എന്റെ അടുത്ത് പൗലോസ് പറയുകയാണ് ഇത് ഒരു അഞ്ചു കാലത്തേക്ക് വരുമ്പോഴേക്കും നടക്കാൻ പോകുന്ന പ്രിവെയിൽ ചെയ്യാൻ പോകുന്ന ഒരു സാഹചര്യം ഇതാണ്. അതുകൊണ്ടാണ് തിമൊഥെയൊസിന്റെ അടുത്ത് പൗലോസ് പറഞ്ഞിരിക്കുന്നത് നീ പഠിച്ച പഥ്യോപദേശം തന്നെ പ്രസംഗിക്കണം, ഇത് തന്നെ പഠിപ്പിക്കണം, ഇത് തന്നെ പ്രാക്ടീസും ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയാൻ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഒരു കാര്യം, ഒരു ഫുഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു മോശമായിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കും. നല്ല ഫുഡും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം ലഭിക്കുമെങ്കിലും നമ്മൾക്കത് എക്സസൈസ് ചെയ്തില്ലെങ്കിൽ, ഫിസിക്കലായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് നമ്മുടെ ബോഡിയിൽ അത് ശരിക്കും അത് പ്രയോജനപ്പെടുത്തില്ല. അന്നേരം ഈ ഫിസിക്കൽ എക്സസൈസ് അല്ലെങ്കിൽ ശരീരം ആരോഗ്യത്തെ പറ്റി ബൈബിൾ പറയുന്നുണ്ട്. അതിനൊരു പ്രാധാന്യമുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യത്തോടെ ഇരിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഉദ്ദേശം ഈ ഭൂമിയിൽ നിവർത്തിക്കാനായിട്ട് നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലും ഉള്ളൂ. അതായത് നമ്മൾ നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തെയും ഏതെങ്കിലും രീതിയിൽ നമ്മൾ ദുരുപയോഗപ്പെടുത്തുകയാണെങ്കിൽ, അത് നമ്മുടെ ഭക്ഷണത്തിൽ കൂടിയല്ല, നമ്മുടെ ജോലിയിൽ കൂടിയോ നമ്മളുടെ പല കാര്യങ്ങളിൽ കൂടിയും നമ്മൾ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുകയാണെങ്കിൽ, അത് ശരിക്കും നമ്മൾ ദൈവരാജ്യത്തിൽ ദൈവത്തിന് പ്രയോജനപ്പെടാത്ത രീതിയിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. അതായത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തിക്ക് ആരോഗ്യമുണ്ടെങ്കിലും നോക്കത്തുള്ളൂ, എല്ലാ കാര്യങ്ങളും ആ വ്യക്തി പല കാര്യങ്ങളും ശ്രദ്ധിച്ചു നോക്കത്തുള്ളൂ. അതായത് അതിനൊരു പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ശരീരാഭ്യാസം അല്ലെങ്കിൽ ബോഡിലി എക്സസൈസ് എന്ന് പറയുന്നത് അത് പ്രാധാന്യമുള്ളതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ട ആ പഥ്യോപദേശത്തെ, ആ പഥ്യോപദേശം കുറെ കേട്ടു എന്ന് പറഞ്ഞതിന് കാര്യമില്ല. ചില ആൾക്കാർക്ക് ഒരു ഇതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രസംഗങ്ങളൊക്കെ കേൾക്കാനായിട്ട് താല്പര്യമാണ് നല്ല, പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഇവർക്ക് താല്പര്യമൊന്നുമില്ല. കേൾക്കാൻ നല്ല ഇഷ്ടമാണ്, പക്ഷെ ഇത് പ്രാക്ടീസിലേക്ക് കൊണ്ടുവരാനായിട്ട് താല്പര്യമില്ല. ഇങ്ങനെ ചില ആൾക്കാരുണ്ട് നല്ല പ്രസംഗം, അവര് ഈ പറഞ്ഞിരിക്കുന്ന ജങ്ക് പ്രസംഗങ്ങളൊന്നും കേൾക്കത്തില്ല, നല്ല പ്രസംഗങ്ങൾ കേൾക്കത്തുള്ളൂ. പക്ഷെ നല്ല പ്രസംഗങ്ങൾ കേൾക്കുന്നവരല്ല നല്ല ആത്മീയരാണെന്നല്ല ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അത് കേൾക്കുന്ന വ്യക്തികൾ, ആ കേൾക്കുന്ന എങ്ങനെയാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ എക്സസൈസ് ആയി തീരുന്നതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളത് എന്നാൽ ദൈവഭക്തിയും ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിന്റെയും വാഗ്ദത്വമുള്ളതിനാൽ സകലത്തിന് പ്രയോജനമാകുന്നു. ഇത് വിശ്വാസവും എല്ലാ വിശ്വാസവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യവുമായ വചനമാകും. അന്നേരം ഇതാണ് തിമോത്തിയോസിനടുത്ത് പൗലോസ് പഠിപ്പിച്ചത്. ഇനി എന്താണ് ഈ പൗലോസ് പറയുന്ന ഈ പത്യോപദേശം ഇല്ലെങ്കിൽ സൗണ്ട് ഡോക്ടർ എന്ന് പറയുന്നത്? അതാണ് അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതിന്റെ അവസാനത്തേക്ക് വരുമ്പോഴേക്ക് പൗലോസ് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതിന് പൗലോസ് പറയുന്നത് അതിന്റെ ശുശ്രൂഷകന്മാരുടെ യോഗ്യതയൊക്കെ പറഞ്ഞതിന് ശേഷം ഞാനേക്ക് വരുമ്പോൾ പറയാണ്, ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ, പതിനാലാമത്തോടെ, ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരും എന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇതെഴുതി. എന്റെ പൗലോസ് പറയാണ്, ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കാം. ഞാൻ അഥവാ താമസിച്ചു പോയാൽ, പൗലോസ് പറയാണ്, ഞാൻ നേരിട്ട് വന്നിട്ട് പല കാര്യങ്ങളും നിങ്ങളെ നേരിട്ട് പഠിപ്പിക്കാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. എന്നാൽ അഥവാ ഞാൻ താമസിച്ചു പോവുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമുണ്ട്, നീ ഇത് ആ സഭയെ പഠിപ്പിക്കണമെന്ന് തിമോത്തിയോസ് പറയാണ്. ഞാൻ താമസിച്ചു പോയാൽ സത്യത്തിന്റെ തൂണും അടിസ്ഥാനമായ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെ എന്ന് അറിയേണ്ടതിന് നീ എഴുതുന്നു. എന്നിട്ട് അതിന്റെ പതിനാറാമത്തെ വാക്യത്തിൽ, അത് മലയാളത്തിൽ ട്രാൻസ്ലേഷൻ കറക്റ്റ് തന്നെയാണ്, എന്നാലും പൂർണ്ണമായിട്ട് അർത്ഥം വരുന്നില്ല. അതിന്റെ കിങ് ജെയിംസ് വേർഷനാണ് അതിന്റെ കറക്റ്റ് വാക്യം എന്ന് അവിടെ പറയുന്നിരിക്കുകയാണ്. ആ എന്താണ് പൗലോസ് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞതിന് പറയാണ്, ബൈ കോമൺ കൺഫഷൻ ഗ്രേറ്റ് ഈസ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്നെസ്. ഇവർ പറയാണ്, ദൈവഭക്തിയുടെ ഒരു മിസ്റ്ററിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ഒരു മർമ്മം പൗലോസ് തിമോത്തിയോസിന്റെ അടുത്ത് പറഞ്ഞ് ആ സഭയിൽ പഠിപ്പിക്കാനായിട്ട് പറയാണ്, ദൈവഭക്തിയോട് ജീവിക്കുന്നതിന് ഒരു മിസ്റ്ററിയാണ്. മിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മറഞ്ഞിരിക്കുന്ന കാര്യം. മറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകാത്തൊരു കാര്യമല്ല, പക്ഷെ നമ്മൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നതും ദൈവം വെളിപ്പെടുത്തി തരുന്നതും ദൈവത്തിന്റെ വെളിപാടിൽ കൂടി മനസ്സിലാകുന്ന ഒരു കാര്യമാണ് മിസ്റ്ററി എന്ന് പറഞ്ഞത്. ആ മിസ്റ്ററി, ദൈവഭക്തിയുടെ മർമ്മം എന്താണ് എന്ന് പറഞ്ഞിട്ട് ആദ്യം പറയാണ്, ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലെഷ്. ദൈവം ജഡത്തിൽ മാനിഫെസ്റ്റ് ചെയ്തു എന്ന് പറയാം. അന്നേരം എന്താണ് ദൈവഭക്തിയുടെ മർമ്മം? അന്നേരം പൗലോസ് പറയാണ്, ഇതാണ് താഴേക്ക് വരുമ്പോൾ ആ പത്യോപദേശം, ഗോഡ്ലിനെസ്സിന് വേണ്ടിയിട്ടുള്ള ദൈവഭക്തിയിൽ ജീവിക്കാനുള്ള പത്യോപദേശം എന്ന് താഴേക്ക് വരുന്നതിന്റെ അടിസ്ഥാനം ഇതാണ്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവഭക്തിയുടെ മർമ്മം ആർക്കും സമ്മതമെന്ന് വലുതാകുന്നു, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ഈ ഒരു സത്യത്തെ അല്ലെങ്കിൽ ഈ ഒരു മിസ്റ്ററിയെ താങ്ങി നിർത്തുകയും അത് അടുത്ത തലമുറയിൽ കൈമാറുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവസഭയെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. അല്ല, ദൈവസഭയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ദൈവഭക്തിയുടെ മർമ്മത്തെ മനസ്സിലാക്കണം, അത് ആ സഭയിൽ പഠിപ്പിക്കണം, അവരത് കൈക്കൊള്ളണം, അത് അടുത്ത തലമുറയിലേക്ക് കൈമാറും. എന്നാൽ ഈ സത്യത്തെ താങ്ങി നിർത്തുന്ന തൂണും അടിസ്ഥാനവുമുള്ള ദേവാലയം എന്ന് പറയുന്നത് എന്താണ്? എന്താണ് നീ ഇപ്പം പറഞ്ഞത്? മലയാളത്തിൽ പറഞ്ഞ മനസ്സിലാകുന്നു. ഓക്കെ, ഞാൻ ഇപ്പം പറയുമ്പോൾ എനിക്ക് അധികം സിമ്പിളായിട്ട് പറയാനായിട്ട് ഒക്കെ ഇങ്ങനത്തെ കാര്യം. ഓക്കെ, ചർച്ച് എന്ന് പറയുന്നത് ഗോഡ്ലിനെസ്സിനെ, ഗോഡ്ലിനെസ്സിന്റെ ആ ട്രൂത്തിനെ ഹോൾഡ് ചെയ്യുന്ന പില്ലറും ഫൗണ്ടേഷനുമാണ് അറിയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയുന്ന വാക്യങ്ങൾ നിങ്ങൾ പിള്ളേരാണെങ്കിൽ എടുക്കണം, അന്നേരം പിന്നീട് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ഒന്ന് തിമോത്തിയോസ് അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 3:16 ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, അവിടെ പറഞ്ഞു ബൈ റോമൻ കൺവെർഷൻ ഗ്രേറ്റ് ഈസ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്നെസ്. ഓക്കെ, അന്നേരം ദൈവസഭ എന്ന് പറയുന്ന ഈ ചർച്ച്, ഗോഡ്, ഈ ദേവാലയം എന്ന് പറയുന്നത് ഈ മിസ്റ്ററിയെ ഹോൾഡ് ചെയ്യുന്ന ബിൽഡിംഗ് ആണ്. അന്നേരം ഇതാണ് ദൈവസഭയെ പറ്റി ദൈവത്തിന്റെ. അന്നേരം എല്ലാ ചർച്ചുകളും ദൈവഭക്തിയുടെ ഈ മർമ്മം ഹോൾഡ് ചെയ്യുന്നവരാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ബൈബിളിൽ പല മിസ്റ്ററികളെ പറ്റി പറയുന്നു. പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ മിസ്റ്ററികളൊന്നുമില്ല, പുതിയ നിയമത്തിൽ പല മിസ്റ്ററികളെ പറ്റി പറയുന്നു, പല മർമ്മങ്ങളെ പറ്റി പറയുന്നു. എന്തൊക്കെയാണെന്ന് അറിയാം, പറയാമോ എന്തൊക്കെ മിസ്റ്ററീസിനെ പറ്റിയാണ് ബൈബിൾ പറയുന്നത്? പുതിയ നിയമം പഠിപ്പിക്കുന്നത് ജെന്റൈൽസും ജൂസും കൂടി ഒന്നായി ഒരു ബോഡി ആയിട്ടുള്ളത്, അതാണ് എന്റെ കറക്റ്റ്. ഓക്കെ, അതൊരു മർമ്മമോ, ഒരു മിസ്റ്ററിയാണ് അല്ലേ? ആ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളൊരു മിസ്റ്ററിയാണ്. വേറെന്ത് മിസ്റ്ററി? അത് മിസ്റ്ററിയായിട്ട് പറയുന്നു. എഫേഷ്യൻസിന്റെ അവസാനം അത് ക്രിസ്തുവും സഭയും ഒന്നായി തീരുന്ന മിസ്റ്ററിയാണെന്ന് പറയുന്നത്. എന്റെ എന്നെ അതെ, അതൊരു അതും വലിയൊരു മിസ്റ്ററി ആണെന്ന് പറയുന്നത്. ക്രിസ്തുവും ഞാൻ വലിയ മർമ്മം നിങ്ങളുടെ പറയാം. പുരുഷൻ അപ്പനെയും അമ്മയും കൂട്ടി ഭാര്യയോട് വെച്ചുതരും, ഇത് വലിയ മർമ്മമാകുന്നു. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ചാണെന്ന് പറയും. അന്നേരം ക്രിസ്തുവും സഭയും കൂടി ഒന്നായി തീരുന്നത് ഒരു മിസ്റ്ററിയായിട്ട് പറയുന്നത്. അത് കറക്റ്റാണ്. വേറെന്ത് മിസ്റ്ററിയെ പറ്റി പറയുന്നത്? അതെ അതെ, അതേ കാര്യം തന്നെയാണ് എഫേസിന്റെ അവസാനത്തെ അധ്യായം വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. എഫേസ് അതിന്റെ അഞ്ചാമത്തെ അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. ഈ മർമ്മം വലിയത്, ദിസ് മിസ്റ്ററി ഈസ് ഗ്രേറ്റ്, ബട്ട് ഐ എം സ്പീക്കിംഗ് വിത്ത് റെഫറൻസ് ടു ദ ചർച്ച്, ക്രൈസ്റ്റ് ആൻഡ് ദ ചർച്ച്. ഇതാണ് ഒന്നാമത്തെ അധ്യായത്തിന് പറഞ്ഞിരിക്കുന്നത്, എല്ലാം ക്രിസ്തുവിൽ ഒന്നായി തീരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു സഭയും അവസാനം ഒരു ഒന്നായി തീരും. അതിനെ പറ്റിയാണ് പറഞ്ഞത്. വേറെന്ത് മിസ്റ്ററിയാണുള്ളത്? ഗോസ്പൽ. ഓക്കെ, വേറെ വേറെ ഒരു പ്രധാനപ്പെട്ട, ഇതുപോലെ തന്നെ വേറൊരു മിസ്റ്ററി ഉണ്ട്, ദൈവഭക്തിയുടെ മർമ്മം പോലെ വേറൊരു മർമ്മമുണ്ട്. അധർമ്മത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് അറിയാമോ? ഇവിടെ പറയുന്നത് എവിടെ? ഒരുപാടില്ല. ഇവിടെ അധർമ്മത്തിന്റെ മർമ്മത്തെ പറ്റി പറയുന്നത് രണ്ട് വെസ്ലോനിക്കയിലാണ് പറയുന്നത്. രണ്ട് വെസ്ലോനിക്ക രണ്ടാമത്തെ അധ്യായത്തിലാണ് അധർമ്മത്തിന്റെ മർമ്മത്തെ പറ്റി. ഒരുപാടി പറയുന്നത് വേറൊരു മർമ്മം. അതെന്താണ്? മിസ്റ്ററി ഓഫ് ബാബിലോൺ, മഹതിയ ബാബിലോൺ എന്ന് പറയും. ഓക്കെ, ഞാനിത് പറഞ്ഞത് പല പല മിസ്റ്ററിയെ പറ്റി ബൈബിൾ പറയുന്നുണ്ട്. ചിലത് പ്രധാനമുള്ള മിസ്റ്ററി എന്ന് പറയുന്നത്, ഇപ്പൊ ഒന്ന് ദിവസം മുതൽ പറയാതെ പറഞ്ഞിരിക്കുന്ന ഈ മർമ്മം വലിയ മർമ്മമാണ്. ക്രിസ്തു സഭയും ഒന്നായി തീരുന്നത് വലിയ മർമ്മമാണ്. ഇങ്ങനെ പലതര മിസ്റ്ററീസിനെ പറ്റി ബൈബിൾ പറയുന്നുണ്ട്. എല്ലാം തമ്മിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ കണക്റ്റഡ് ആണ്. ഈ പ്രധാനപ്പെട്ട മിസ്റ്ററീസ് എല്ലാം അല്ലെങ്കിൽ ഞാൻ വരാം. എന്നാൽ ഞാൻ പറഞ്ഞത് ഇവിടെ പറഞ്ഞത് എന്താണ്? ഇവിടെ പറഞ്ഞത് ദൈവസഭ താങ്ങി നിർത്തുകയും സഭയെ പഠിപ്പിക്കുകയും അത് ഹോൾഡ് ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു മർമ്മമാണ് ദൈവഭക്തിയുടെ മർമ്മം. അതായത് എങ്ങനെയാണ് ദൈവഭക്തിയോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുന്നത്, അതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടും ഒരു വ്യക്തി മനസ്സിലാക്കേണ്ട കാര്യം. ഇത് പറയുമ്പോൾ പറയുകയാണ് പൗലോസ് പറയുകയാണ് ഇതിന്റെ മിസ്റ്ററി എന്ന് പറയുന്നത് ദൈവം എങ്ങനെ ജഡത്തിൽ വെളിപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ദൈവം ജഡത്തിൽ വെളിപ്പെട്ടത് ആരെപ്പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഗോഡ് മാനിഫെസ്റ്റോ ഇൻ ദ ഫ്ലെഷ് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ആരെപ്പറ്റിയാണ്? യേശു ക്രിസ്തുവിനെ പറ്റിയാണ്. അതായത് യേശു ക്രിസ്തുവിൽ കൂടി ദൈവം മാനിഫെസ്റ്റ് ചെയ്തത് എങ്ങനെയാണ് എന്നുള്ളത് ഒരു വിശ്വാസി മനസ്സിലാക്കിയിരിക്കണം എന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. അത് ദൈവസഭയിൽ പഠിപ്പിക്കുകയും വേണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിപ്പിക്കേണ്ടത്. അതിന് പകരം കിഴവിക്കഥകളും കെട്ടുകഥകളും അല്ല പഠിപ്പിക്കേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അന്നേരം നമ്മൾ മനസ്സിലാക്കണം ഒരു വ്യക്തിക്ക് ദൈവഭക്തിയോടുകൂടി ജീവിക്കണം എങ്കിൽ ആ വ്യക്തിക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ദൈവഭക്തിയോട് ജീവിച്ചത്? യേശുക്രിസ്തുവിനെ നോക്കിയിട്ടാണ് ഒരു വ്യക്തിക്ക് ദൈവഭക്തിയോടുകൂടി എങ്ങനെ ജീവിക്കാൻ കഴിയും എന്നുള്ളതിന്റെ മിസ്റ്ററി മനസ്സിലാക്കി. അത് പറയുമ്പോഴാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് ദൈവം യേശുക്രിസ്തുവിൽ കൂടി വെളിപ്പെടുകയായി, ദൈവം യേശുക്രിസ്തുവിൽ കൂടി മാനിഫെസ്റ്റ് ചെയ്യുകയായിരുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് വന്നു, ആ മനുഷ്യനിൽ കൂടി ദൈവം വെളിപ്പെട്ടു. നമുക്കറിയാം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിന് അവനിൽ കൂടി മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. കാരണം ദൈവം, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു ലാമ്പ് പോലെ, ഒരു വിളക്ക് പോലെ, ഒരു വിളക്കിൽ കൂടി അതിന്റെ പ്രകാശം വെളിപ്പെടുത്തുന്നത് പോലെ മനുഷ്യൻ കൂടി തന്നെ തന്നെ വെളിപ്പെടുത്താനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ദൈവം തന്റെ സാദൃശ്യത്തിലും തന്റെ സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അന്നേരം ദൈവം ജഡത്തിൽ ആദ്യം വെളിപ്പെട്ടത് അന്നേരം എവിടെയാണ്? എവിടെയാണ് ദൈവം ആദ്യം ജഡത്തിൽ വെളിപ്പെട്ടത്? ആഴത്തിൽ കൂടി അല്ലേ. ഞാൻ പറഞ്ഞത് തന്നെ ചോദിച്ചു, അല്ലെ ദൈവം എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം, ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലെ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടത് എവിടെയാണ്? ആദ്യം ആദത്തിൽ കൂടി. എങ്ങനെ മനസ്സിലാക്കാനായിട്ട് കഴിയും? കാരണം ആദ്യം നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിനെ കാണാൻ വരുന്നു. ആദം ദൈവത്തിന്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിലുമാണ് സൃഷ്ടിച്ചത്. മാത്രമല്ല ആദത്തിനെ ദൈവം സൃഷ്ടിച്ചത് തന്റെ സാദൃശ്യവും സ്വരൂപവും വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ. അന്നേരം ആദത്തിനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം അതിനുള്ള കപ്പാസിറ്റിയോട് കൂടിയാണ് അവനെ സൃഷ്ടിച്ചത്. ആ ദൈവഭക്തിയുടെ മർമ്മം ദൈവത്തിന് വെളിപ്പെടുത്താൻ കഴിയുമായിരുന്നു. എന്നാൽ അതിനൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ഒരു പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു. ആ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്താൽ മാത്രമേ ആ ദൈവഭക്തിയുടെ മർമ്മം മനുഷ്യനിൽ കൂടി അല്ലെങ്കിൽ ആദത്തിൽ കൂടി വെളിപ്പെടുകയുള്ളായിരുന്നു. എന്തായിരുന്നു ആ പ്രിൻസിപ്പിൾ? അത് ഒറ്റവാക്യത്തിൽ ഉൽപ്പത്തിയിൽ തന്നെ പറയുന്നുണ്ട്, നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത് എന്നത്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നന്മയും തിന്മയും തിരിച്ചറിയാനായിട്ട് നീ ഇൻഡിപെൻഡന്റ് ആയി തീരുമാനിക്കരുത്, മറിച്ച് നീ ഡിപ്പെൻഡ് ആയിരിക്കാം, എന്നിൽ കൂടി മാത്രമേ നിനക്ക് നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയൂ. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ലവ് ഫെയ്ത്ത് എന്നുള്ളതായിരുന്നു മനുഷ്യന്റെ ഭാഗത്തു നിന്ന് ദൈവത്തിന്റെ ഭാഗത്തേക്കുള്ള ആ ഒരു റെസ്പോൺസ്. അങ്ങനെ സ്നേഹത്തിൽ ദൈവത്തിൽ വിശ്വസിച്ച ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ ദൈവം അവനിൽ കൂടി തന്നെ മാനിഫെസ്റ്റ് ചെയ്യുക, തന്റെ പ്രവൃത്തികളെ മാനിഫെസ്റ്റ് ചെയ്യുക, അതാണ് ഒബീഡിയൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മനുഷ്യന്റെ ഭാഗത്ത് നിന്നുള്ള ഒബീഡിയൻസിൽ കൂടി അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുക. അതാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് റൈറ്റസ്നെസ് എന്നൊക്കെ റോമലൈനിൽ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തോട് മനുഷ്യൻ ദൈവസ്നേഹത്തിൽ വിശ്വാസത്തിൽ ഡിപ്പെൻഡൻസിൽ ചേർന്നിരിക്കുമ്പോൾ ദൈവം അവനിൽ കൂടി തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്, തന്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്തുകയാണ്, തന്റെ റൈറ്റസ്നെസ്സിനെ വെളിപ്പെടുത്തുകയാണ്. ഇതാണ് ദൈവഭക്തിയുടെ മർമ്മമായിട്ട് ദൈവം ആദ്യം ഉൽപ്പത്തിയിൽ തന്നെ പഠിപ്പിച്ചു. ഇങ്ങനെ ദൈവത്തോട് ഡിപ്പെൻഡ് ചെയ്തിരുന്ന, ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന മനുഷ്യൻ കൂടി ദൈവം വെളിപ്പെട്ടിരുന്നു. അങ്ങനെ വെളിപ്പെട്ടിരുന്ന ആദത്തിനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെ കാണാൻ കഴിയുമായിരുന്നു? അല്ലെ, ദൈവത്തിനെ, പിതാവായ ദൈവത്തെ കാണാൻ കഴിയും അല്ലെ. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ദൈവം ആദത്തിനെ ഓയൻ സൃഷ്ടിച്ചപ്പോൾ വേറെ മനുഷ്യനൊന്നും ഇല്ലായിരുന്നു, വേറെ ദൂതന്മാരൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ദൂതഗണങ്ങളും ഭൂതഗണങ്ങളൊക്കെ. അത് വിടാം, നമുക്ക് വേറൊരു ഗ്രഹത്തിൽ ദൈവം ചില ജീവികളെ സൃഷ്ടിച്ചു എന്ന് സങ്കല്പിക്കാം. അവർ കേൾക്കുകയാണ്, ദൈവത്തെ ആർക്കും കാണാൻ പറ്റത്തില്ല. അന്നേരം ആ ദൈവത്തെ കാണാനൊരു മാർഗമുണ്ട്. ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ ഒരു കുടുംബത്തെ ഉണ്ടാക്കി ഭൂമിയിലാക്കിയിരിക്കുകയാണ്. ആ കുടുംബത്തെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവത്തെ കാണാം, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവം കാണാൻ പറ്റും. അങ്ങനെ അവർ ഭൂമിയിലേക്ക് വരികയാണ്, ഭൂമിയിലേക്ക് വന്ന് ആദത്തിന്റെ വീട്ടിൽ വരികയാണ്. അന്നേരം അവർക്ക് എന്ത് കാണാനായിട്ട് കഴിയും? ആദം പെരുമാറുന്നത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഇങ്ങനെയാണ് ദൈവം പെരുമാറുന്നത് അല്ലേ. ആദം ഹവ്വയോട് സംസാരിക്കുന്നതാണെന്ന് മനസ്സിലാവും, ഓ ഇതാണ് ദൈവത്തിന്റെ സ്വഭാവം. ഹവ്വ ആദത്തിന്റെ അടുത്ത് പെരുമാറുന്നത് കാണുമ്പോൾ മനസ്സിലാവും, ഓ ഇതാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സ്വഭാവം. ഇല്ലെങ്കിൽ ഈ കുടുംബത്തിൽ കൂടി അവർക്ക് കാണാൻ കഴിയുന്ന എന്താണ്? ദൈവഭക്തിയുടെ മർമ്മം വെളിപ്പെടുക അല്ലേ. ദൈവത്തെ കാണണമെങ്കിൽ ആർക്കും എവിടെ വരണം? ആദത്തിന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ദൈവം എങ്ങനെയാണ് പെരുമാറുന്നത്, ദൈവത്തിന്റെ സ്വഭാവം എന്താണ്, ദൈവത്തിന്റെ ക്യാരക്ടർ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എത്ര നാൾ തുടർന്നു എന്നൊന്നും ബൈബിൾ പറയുന്നില്ല, അതിന്റെ കാലഘട്ടം ഒന്നും എഴുതുന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇത് തെറ്റി. എന്ത് സംഭവിച്ചു? അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ തോന്നുന്നു, അവരെ കുഴപ്പം ചിന്തിച്ചിട്ടുണ്ട്. പിശാചിന്റെ വഞ്ചനയിൽ ആദം വീണിട്ട് ദൈവമായിട്ടുള്ള സ്നേഹത്തിന്റെ വീണു ദൈവമായിട്ടുള്ള ഫെയ്ത്ത് കട്ടായി. അതോടുകൂടി അവിടെ കാര്യങ്ങൾ തീരുന്നില്ല. അവിടെ ആദ്യത്തെ വേറൊരു വ്യക്തി നിയന്ത്രിക്കാനായിട്ട് തുടങ്ങി, പിശാജ് നിയന്ത്രിക്കാനായിട്ട് തുടങ്ങി. പിശാജ് നിയന്ത്രിക്കാൻ തുടങ്ങിയപ്പോൾ ആദം പിശാജിന്റെ ആയുധമായി മാറി, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റായി മാറി. പിശാജിന്റെ സ്വഭാവത്തെ, അല്ലെങ്കിൽ പിശാജിന്റെ റിബല്യനെ വെളിപ്പെടുത്തുന്ന ഒരു വ്യക്തിയായി ആദം മാറി. ആദത്തിൽ നിന്നും ആദത്തിന്റെ ആ സ്വഭാവം ബാക്കിയുള്ള എല്ലാ മനുഷ്യരിലേക്കും പകരപ്പെട്ടു. അതുകൊണ്ടാണ് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ മരണം എല്ലാവരിലും പരന്നിരുന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ഡെത്തും അതുമായിട്ട് ബന്ധപ്പെട്ട പൈശാചിക നേച്ചറും എല്ലാ മനുഷ്യരിലേക്കും ട്രാൻസ്ഫർ ചെയ്യപ്പെടുക. അങ്ങനെയാണ് മനുഷ്യരെല്ലാവരും പാപികളാകുന്നത്. ഇത് തന്നെയാണ് എഫ് എസ് ലേഖനത്തിന്റെ രണ്ടാമത്തെ അധ്യായത്തിൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മളും അങ്ങനെ തന്നെയായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അന്നേരം അവിടെ പറഞ്ഞിരിക്കുകയാണ്, അതിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ പറയണം, അവയിൽ നിങ്ങൾ മുൻപ് ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അതിവിധിയായതിനും അനുസരിച്ചു. അന്നേരം അവിടെ ഒരു അനുസരണത്തിന് പകരം ഒരു വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നത് അനുസരണക്കേടാണ്. കാരണം എന്താണ്? ആ വ്യക്തിയിൽ ദൈവഭക്തിയുടെ മർമ്മം വെളിപ്പെടുന്നില്ല. കാരണം ദൈവമായിട്ടുള്ള ബന്ധം കട്ടായി. പകരം വേറൊരു വ്യക്തി റൂൾ ചെയ്യാനായിട്ട് തുടങ്ങി. അതാണ് ബൈബിളിൽ പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ വ്യക്തിയുടെ മാനിഫെസ്റ്റേഷനായി മനുഷ്യൻ മാറുക. എന്നാൽ ദൈവം ന്യായപ്രമാണം കൊടുക്കുന്നുണ്ട്. പക്ഷേ ന്യായപ്രമാണത്തിന് ഈ അടിസ്ഥാന പ്രശ്നത്തിന് സോൾവ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ ന്യായപ്രമാണ പ്രകാരം പലരും പുറമേ വിശുദ്ധരായിട്ടും ദൈവത്തിന്റെ അടുത്ത് ഒരു പരിധി വരെ ഒബീഡിയന്റായിട്ടും ജീവിക്കുന്ന പഴയ നിയമ വിശുദ്ധന്മാരുമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിലുള്ള പ്രശ്നം അവിടെ ഇന്നും മാറുന്നില്ല. ഈ സ്വഭാവം മാറുന്നില്ല. ഈ സ്വഭാവത്തിൽ നിന്നും യഥാർത്ഥത്തിലുള്ള ഈ ദൈവഭക്തിയുടെ മർമ്മത്തിന് പകരം അധർമ്മത്തിന്റെ മർമ്മമാണ് വെളിപ്പെടുന്നത്. അങ്ങനെ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവാനായിട്ട് ദൈവം രണ്ടാമത് ഒരു മനുഷ്യനെ അയക്കുകയാണ് ഈ ഭൂമിയിൽ. ആ മനുഷ്യനാണ് യേശു ക്രിസ്തു. ആ മനുഷ്യനിൽ ഈ ആദ്യത്തിൽ കൂടിയുള്ള ഈ റിബല്യസ് നേച്ചർ, അല്ലെങ്കിൽ പഴയ മനുഷ്യൻ, ഈ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ആ വൈറസ് ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ട് യേശു ക്രിസ്തു ഭൂമിയിൽ വരുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു കന്യകയിൽ കൂടി ജനിക്കുന്നത്, സ്ത്രീയിൽ കൂടി ജനിക്കുന്നത്. മറിയയിൽ നിന്ന് ആദം ജനിക്കുന്നതാണ്. ഈ സ്ത്രീയെ പറ്റിയാണ് ഉൽപ്പത്തി പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിൽ യേശു ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നത്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയിലോ. അതായത് സ്ത്രീയുടെ സന്തതി, അല്ലെങ്കിൽ മറിയ എന്ന് പറയുന്ന ആ സ്ത്രീയിൽ കൂടി യേശു ക്രിസ്തു ജനിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ആ റിഡംപ്ഷൻ പ്ലാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അങ്ങനെയാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക്. അന്നേരം യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഒരു പാപമില്ലാത്ത മനുഷ്യനായി വരിക. ഫിലിപ്പി ലേഖനം നാലാമത്തെ അധ്യായത്തിന്റെ ഒന്ന് മുതലുള്ള വാക്യം, അല്ലെങ്കിൽ അതിന്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങൾ പൗലോസ് അത് എഴുതുന്നുണ്ട്. വേണമെങ്കിൽ പെട്ടെന്ന് എടുക്കാം. ഫിലിപ്പി ലേഖനം രണ്ടാമത്തെ അധ്യായം, രണ്ടാമത്തെ അധ്യായം, രണ്ടാമത്തെ അധ്യായത്തിന്റെ അഞ്ചാമത്തെ ആറാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവൻ ദൈവനെ ഉത്തരവിലേക്ക് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിനായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, കൂശലെ മരണത്തോളം തന്നെ അനുസരണം. ഞാൻ അത് പറഞ്ഞില്ല, ആർക്കും ഒരുപ്പെടേണ്ട വേണ്ടിയാണെന്ന്. ഞാനതിന് മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ആദമിന്റെ ഈ താഴ്മ വെളിപ്പെടേണ്ടത് പിശാചിനും പിശാചിന്റെ ദൂതന്മാർക്കുമാണ്. അവരുടെ മുമ്പിലാണ് ദൈവം ആദമിന്റെ ഈ താഴ്മ വെളിപ്പെടുത്തുന്നത്. ഓക്കെ, മനസ്സിലായോ? അത് ഞാൻ ഇപ്പം പറഞ്ഞില്ല, ഞാനത് വേറെ രീതിയിൽ പറഞ്ഞു. ഇപ്പം ദൈവം ആദമിനെ മഹോവയെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യ വേറെ മനുഷ്യരാരും ഇല്ലായിരുന്നെങ്കിലും പിശാചും പിശാചിന്റെ ദൂതങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ മുമ്പിലാണ് ദൈവം ആദമിനെ ഹവായും വെളിപ്പെടുത്തുന്ന, ആദമിന്റെ ഹവായുടെയും ജീവിതം കാണിച്ചു കൊടുക്കുന്ന അവരുടെ മുമ്പിലാണ്. അത് ബൈബിള് പറയുന്നുണ്ട്. അത് എഫ് എസ് ലേഖനത്തിൽ വരുമ്പോൾ വീണ്ടും പറയുന്നുണ്ട്, ദൈവസഭയെ ദൈവം കാണിക്കുന്നത് വാഴ്ചകളുടെ അധികാരങ്ങളുടെ മുമ്പിലാണ്. അതേ പർപ്പസ് ആയിരുന്നു ദൈവം ആദമിനെ ഹവായും ഉണ്ടാക്കിയപ്പോഴുണ്ടായിരുന്നു. ഓക്കെ, ഞാനതന്നെ പറഞ്ഞത് അത് അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ വേറെ രീതിയിലാണ് ഞാൻ കാര്യം പറഞ്ഞതുള്ളൂ. ഓക്കെ, ഞാൻ മറിഞ്ഞെടുക്കാം. അന്നേരം യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരികയാണ്. യേശു ക്രിസ്തു ദൈവരൂപത്തിലായിരുന്നു. എന്നാൽ ദൈവരൂപത്തിലിരിക്കുമ്പോൾ തന്നെ അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെ താൻ ഒഴിച്ചു എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞിരിക്കുന്ന ഈ എംപ്റ്റി ഡിവിഷൻ, അതായത് എന്തുകൊണ്ടാണ് ദൈവരൂപത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന് തന്നെ താൻ താഴ്ത്താനായിട്ടും ഈ കാര്യം അനുസരിക്കാനായിട്ട് കഴിയത്തില്ല? കാരണം ദൈവം മനുഷ്യനായിട്ട് അത് ചെയ്യാനായിട്ട് കഴിയും. അന്നേരം ദൈവം മനുഷ്യനെയാണ് സൃഷ്ടിച്ചത്. ദൈവഭക്തിയോട് മർമ്മം വെളിപ്പെടുത്താനായിട്ട്. അതുകൊണ്ട് യേശു ക്രിസ്തു ദൈവമായിട്ടുള്ള സമത്വം മുറുകെ പിടിക്കാതെ അവൻ തന്റെ ദൈവമെന്നുള്ള കഴിവുകൾ എത്തി ചെയ്ത് മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്ന് ഈ ഭൂമിയിൽ തന്നെത്താൻ താഴ്ത്തി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ തന്റെ ജീവിതം വെളിപ്പെടുത്തുകയാണ്. തന്റെ ദൈവഭക്തിയുടെ മർമ്മം യേശു ക്രിസ്തു വെളിപ്പെടുത്തുകയാണ്. എന്നൊരു ദൈവം വീണ്ടും ഒരിക്കൽ കൂടി ജനത്തിൽ വെളിപ്പെടുകയാണ്. യേശു ക്രിസ്തുവിനെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ദൈവത്തിന്റെ യഥാർത്ഥ സ്വഭാവമാണ്. നമുക്ക് ആദത്തിന്റെ ജീവിതത്തിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല അല്ലെ. ആദം എങ്ങനെയായിരുന്നു ജീവിച്ചത്, എങ്ങനെയായിരുന്നു പെരുമാറിയത്, എങ്ങനെയായിരുന്നു ആദത്തിന്റെ റെസ്പോൺസ്, എങ്ങനെയായിരുന്നു ആദത്തിന്റെ ആക്ഷൻസ് എന്ന് പറയുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലെ ഒരു വളരെ വിശദമായിട്ടുള്ള വിശദീകരണം നാല് സുവിശേഷകന്മാർ പറയുന്നു. യേശു ക്രിസ്തുവിനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് എന്ത് മനസ്സിലാവും, ദൈവം എങ്ങനെയാണ് ഓരോ സാഹചര്യങ്ങളും റെസ്പോണ്ട് ചെയ്യുന്നത് മനസ്സിലാവും. അന്നേരം ദൈവം കോപിക്കുന്ന ദൈവമാണോ ആണോ, അതോ ദൈവം കോപിക്കാത്ത നിർഗുണ പരബ്രഹ്മമായിട്ടിരിക്കുന്ന ദൈവമാണോ? അല്ല, ദൈവം കോപിക്കും. എങ്ങനെ നമുക്ക് മനസ്സിലാവും? ആ യേശു ക്രിസ്തു കോപിച്ചു, അത് കാണുമ്പോൾ മനസ്സിലാവും. ദൈവം എന്തിനു കോപിക്കും എന്നുള്ളത് യേശു ക്രിസ്തു എന്തിനു കോപിച്ചു എന്ന് കാണുമ്പോൾ മനസ്സിലാവും. ദൈവം എങ്ങനെയാണ് പെരുമാറുന്നത്, ദൈവത്തിന്റെ സ്നേഹം എന്താണ്, ദൈവത്തിന്റെ താഴ്മ എന്താണ്, ദൈവത്തിന്റെ കോപം എന്താണ്, ദൈവത്തിന്റെ പാപത്തോടുള്ള മനോഭാവം എന്താണ്, ദൈവത്തിന്റെ പാപികളോടുള്ള മനോഭാവം എന്താണ്, ദൈവത്തിന്റെ പരീശന്മാരോടുള്ള മനോഭാവം എന്താണ്, ദൈവത്തിന്റെ പരീശത്വത്തോടുള്ള മനോഭാവം എന്താണ്, ഇതെല്ലാം യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ കൂടി നമുക്ക് കാണാൻ കിട്ടും. യേശു ക്രിസ്തു ദേവാലയത്തിൽ കയറി ചാട്ടവാറെടുത്ത് പൊന്മാണിവപ്പുകാരെ ഓടിക്കുമ്പോൾ ദൈവം ദൈവസഭയെ കച്ചവടമാക്കുന്ന ബിസിനസ്സുകാരായിട്ടുള്ള സുവിശേഷകരെടുത്തുള്ള ദൈവത്തിന്റെ റെസ്പോൺസാണ് കാണിക്കുന്നത്. ഈ കള്ളന്മാരുടെ അടുത്ത് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്ന് യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ കൂടിയാണ് കാണിക്കുന്നത്. പിന്നെ ഇതൊന്നുമില്ലാത്ത, ഇതിനൊന്നും കണ്ടു കഴിഞ്ഞാൽ ഒന്നും മിണ്ടാത്ത, ഒരു റെസ്പോൺസും ഇല്ലാത്ത ഒരു ദൈവമല്ല ദൈവം യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിൽ കൂടി. അതുകൊണ്ടാണ് ദൈവത്തിനെ പറ്റിയുള്ള എരിവ്, തന്റെ ആലയത്തെ പറ്റിയുള്ള എരിവ് അവനെ തിന്നു കളഞ്ഞു എന്ന് ആദ്യത്തോട്ട് വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അന്നേരം ദൈവത്തിന്റെ എരിവാണ് യേശു ക്രിസ്തുവിൽ കൂടി കാണുന്നത്, യോഹന്നാൻ എഴുതുക. അന്നേരം ഇങ്ങനെ പല കാര്യങ്ങളും യേശു ക്രിസ്തുവിനെ കാണുമ്പോഴായിട്ട് കാണാനായിട്ട് കഴിയും. ഇതാണ് ദൈവം എക്സാക്ട്ലി ഒരു മനുഷ്യനെ കൂടി വെളിപ്പെടുന്നത്. ദൈവത്തിന്റെ എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യനിലേക്ക് നോക്കുമ്പോഴേക്കും അവനെ ദൈവത്തെ കാണാനായിട്ട് കഴിയും. എന്ന് ദൈവം വളരെ സൗമ്യനാണ്, താഴ്ത്തനായി സംസാരിക്കുന്നു, കൊതിക്കാൻ സംസാരിക്കുന്നു, ഇങ്ങനെയൊന്നുമില്ല. നമ്മൾ ദൈവഭക്തിയുടെ എന്ന് പറഞ്ഞുകൊണ്ട് ചില വേഷങ്ങളാണ് നമ്മൾ ഈ കാര്യത്തിൽ കാണുന്നത്. ഇത് കൊലോസിലേഖനത്തിൽ വരുമ്പോഴേക്കും കൊലോസ് അത് എടുത്തെഴുതുന്നുണ്ട്. താഴ്മയിലും എന്ത് പറഞ്ഞിരിക്കുന്നത്, സ്വയമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഭക്തിയുടെ വേഷം ധരിക്കുന്ന ചിലതുണ്ട്. അങ്ങനെയല്ല ആയിരുന്നില്ല യേശു ക്രിസ്തു. യേശു ക്രിസ്തു വളരെ നാച്ചുറലായിട്ടുള്ളൊരു മനുഷ്യനാണ്. യേശു ക്രിസ്തുവിന് എല്ലാ വികാരങ്ങളും ഉണ്ടായിരുന്നു. എല്ലാ വികാരങ്ങളും ദൈവം എങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്തത് അതേപോലെ തന്നെ യേശു ക്രിസ്തു വെളിപ്പെടുത്തുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു തരാം. അന്നേരം യേശു ക്രിസ്തുവിന്റെ അടുത്ത് ഒരു വ്യക്തി വന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് ദൈവഭക്തിയുടെ മർമ്മം, എങ്ങനെയാണ് ഇങ്ങനെ ജീവിക്കാനായിട്ട് കഴിയുന്നത്, എന്താണ് ഇതിന്റെ അടിസ്ഥാനം, എന്താണ് ഇതിന്റെ പുറകിലുള്ള മിസ്റ്ററി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തു എന്ത് പറയുന്നു? യേശു ക്രിസ്തു ഇല്ലെങ്കിൽ എങ്ങനെയാണ് നീ ദൈവത്തെ വെളിപ്പെടുത്തുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് പറയും, എനിക്ക് സ്വയമായിട്ടൊന്നും ചെയ്യാനായിട്ട് കഴിയും. അതായത് യേശു ക്രിസ്തു ആദ്യം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നല്ല പറഞ്ഞിരിക്കുന്നത്, എങ്ങനെയാണ് ഞാനിത് ചെയ്യാതിരിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഒന്നിനും കഴിവില്ല എന്നുള്ളതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഫിലിപ്പിനാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ എംജി ചെയ്ത് ഒരു എംജി വെസലായി മാറുകയാണ്. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് തന്നെത്താൻ അവൈലബിൾ ആക്കി കൊടുക്കുക മാത്രമാണ് കർത്താവ് ചെയ്യുന്നത്. അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല, ഞാൻ ജസ്റ്റ് ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. എന്താണ്, എന്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവർത്തിച്ചു. എവിടെയാണ് അത് പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷം എവിടെ? യേശു ക്രിസ്തു പറയാണ് പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവർത്തിച്ചു. എവിടെ പറഞ്ഞേ? എന്നത് ചോദിക്കുന്ന കാര്യം നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ചേട്ടങ്ങളെങ്കിലും അഞ്ചിന്റെ മുപ്പൊന്ന് വായിച്ചത് അങ്ങനെയാണ് പറഞ്ഞത്. ആ അത് അഞ്ചിന്റെ മുപ്പല്ല പറഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞു. ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യം ചോദിച്ചു, ഇത് രണ്ട് വാക്യങ്ങളെ ഞാൻ പറഞ്ഞു. യേശു ക്രിസ്തു പറഞ്ഞു എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞത് യോഹന്നാൻ അഞ്ചിന്റെ മുപ്പതിലാണ്. എന്നാൽ പിതാവ് എന്നിൽ വസ്തുകൊണ്ട് തന്റെ പ്രവർത്തി ചെയ്യുന്നു എന്ന് പറഞ്ഞ വാക്യോടാണ് എട്ടിന്റെ 28. എന്താ പറയുന്നത്?
മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവനെന്നും ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്നതുപോലെ ഇത് സംസാരിക്കുന്നു എന്നും അറിയുന്നു.
അതെ, അത് സിമിലർ ആയിട്ടുള്ള വാക്യം. അങ്ങനെ കൃത്യമായിട്ടുള്ള വാക്യം, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്നെ പ്രവൃത്തി ചെയ്യുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ടല്ലോ അല്ലേ. അതൊരു പ്രധാനപ്പെട്ട വാക്യം. അതെ, ഇവിടെ യോഹന്നാൻ 14:9 അവിടെ പറയാണ് പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് എന്റെ പ്രവൃത്തി. നേരം കർത്താവ് പറയുന്നതിന് കർത്താവിന്റെ ഞാൻ എല്ലാ വാക്യങ്ങളോട് ചുരുക്കി ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ അടുത്ത് ഒരു വ്യക്തി ചോദിക്കുകയാണ് ഇതെന്ന്, എന്താണ് ദൈവഭക്തിയുടെ മർമ്മം, എങ്ങനെയാണ് ഇങ്ങനെ ജീവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് പറയുന്നത് ഇത്രയേ ഉള്ളൂ, എനിക്ക് സ്വയമായിട്ടൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല, ഞാൻ പിതാവിൽ വസിക്കുന്നു, പിതാവ് എന്നിൽ വസിക്കുന്നു, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു എന്നാണ്. നേരം എന്താണ് ആ പ്രവൃത്തി, എന്താണ് ആ പ്രവൃത്തി എന്നുള്ളത് മുകളിലത്തെ വാക്കുകൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. എന്താണ് ആ പ്രവൃത്തി? പിതാവിനെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ തന്റെ പ്രവൃത്തികളിൽ കൂടി പിതാവിനെ വെളിപ്പെടുത്തുക എന്നുള്ളത്. അതാണ് ഫിലിപ്പോസ് ചോദിക്കുന്നത്, പിതാവിനെ ഇനി കാണിച്ചു തരണം എന്ന് പറയുമ്പോൾ അത് ആ കോൺവെർസേഷന്റെ കണ്ടിന്യൂവേഷനാണ്. പിതാവിനെ എങ്ങനെ ഇനി കാണിച്ചു തരണം എന്ന് പറയുമ്പോൾ പറയാണ് പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, എന്റെ പ്രവൃത്തികൾ കാണുമ്പോൾ പിതാവിനെ നിങ്ങൾ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. നേരം കർത്താവ് പിന്നിൽ വേറെ കഴിയുന്ന പറയുന്നതുകൊണ്ട് ഇതേ പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നതിനും ചെയ്യും എന്ന് പറയുമ്പോൾ എന്താണ് ആ പ്രവൃത്തി? പിതാവിനെ വെളിപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് ചെയ്യുക എന്ന് പറയുന്നത്. അല്ലാതെ ഈ വാക്യം എടുത്തിട്ടാണ് ചിലത് ഇന്ന് നടക്കുന്ന ഈ കള്ള അത്ഭുതങ്ങൾക്കൊക്കെ ഉള്ളൊരു അടിസ്ഥാനമായിട്ട് പറഞ്ഞത്. ഇപ്പം യേശു ക്രിസ്തു ചെയ്തതിനെ പോലെ അതേ പ്രവൃത്തി ഇന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന അത് അതിന് ആ യേശു ക്രിസ്തുവിന്റെ വീര്യപ്രവൃത്തികളെ പറ്റി അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ പിതാവിനെ വെളിപ്പെടുത്തുന്ന ആ പ്രവൃത്തിയാണ്, ആ കോണ്ടക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ആ പിതാവിനെ വെളിപ്പെടുത്തുന്ന ആ പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്കും അതിൽ അല്ലെങ്കിൽ വേറൊരു ഒരു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചർച്ച എന്ന നിലയിൽ അതിനേക്കാൾ വൈഡായിട്ട് ചെയ്യാൻ കഴിയുമെന്നാണ് ആ പറഞ്ഞിരിക്കുന്നതിനോട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിനെ വെളിപ്പെടുത്തുന്ന ആ പ്രവൃത്തി പിതാവ് തന്നിൽ വസിച്ചുകൊണ്ട് തന്നെ വെളിപ്പെടുത്തുക, ഇതാണ് ദൈവഭക്തിയുടെ മർമ്മം എന്ന് പറഞ്ഞത്. എന്നാൽ ഇത് വേറൊരു വ്യക്തിക്ക് അത് ചെയ്യാനായിട്ട് കഴിയത്തില്ല അല്ലേ. കർത്താവിനെ നമ്മൾ ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് കഴിയും, ഇതേ ആ രീതിയിൽ ചെയ്യാനായിട്ട് കഴിയും, അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാനായിട്ട് കഴിയും. പക്ഷെ പിതാവിന് ഒരിക്കലും യേശു ക്രിസ്തുവിൽ വസിച്ചതുപോലെ വേറൊരു വ്യക്തിയിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതിന് കാരണം എന്താണ്? ഞാൻ പറഞ്ഞ കേട്ടോ, ആ കേട്ടില്ല, ഞാൻ എനിക്ക് മനസ്സിലായി, ശ്രദ്ധിക്കുന്നു, ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. ഇപ്പം പറഞ്ഞ എന്താ? ഞാൻ കുറേ ശ്രദ്ധിച്ചു. പിതാവ് യേശു ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി, ഓക്കെ, അതേപോലെ പിതാവിന് വേറൊരു വ്യക്തിയിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യാനായിട്ട് കഴിയത്തില്ല. കാരണം അതുപോലെ ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയത്തില്ല. എന്തായാലും കാരണം തന്നെ അല്ല, അതിന് കാരണം അത് തന്നെ ഏകദേശം ഒരു, ഞാൻ നേരത്തെ പറഞ്ഞത് വേറൊരാളാണ് അകത്ത് വസിക്കുന്നത്, ഇപ്പൊ രണ്ടു വർഷം ഒരാളുടെ ഉള്ളിൽ വസിക്കാനും കഴിയത്തില്ല, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇപ്പം ഇപ്പൊ ഒരു ഒരു പിന്നെ ഒരു കസേരയിൽ ഒരാൾക്ക് ഇരിക്കാക്കത്തുള്ളൂ, നമ്മുടെ നിമിഷമല്ലേ. പിതാവിന് ഒരു വ്യക്തിയിൽ വസിക്കാൻ, ദൈവത്തിന് ഒരു വ്യക്തിയിൽ വസിക്കാൻ കഴിയാത്തതിന്റെ കാര്യം അവിടെ വേറൊരാൾ ഇരിപ്പുണ്ട്. ആരാണ് ഇരിക്കുന്ന ആള്? ആ പഴയ മനുഷ്യൻ എന്ന് ബൈബിൾ പഠിപ്പിക്കുന്ന ആ സിംപിൾ നേച്ചർ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഇരിക്കുന്നിടത്തോളം ദൈവത്തിന് ആ വ്യക്തിയുടെ ഉള്ളിൽ വസിച്ചു വസിക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് പുതിയ വീഞ്ഞ് പഴയ തുരിച്ച് ഒഴിക്കാനായിട്ട് കഴിയത്തില്ല. എന്നാൽ ആദ്യം എന്ത് ചെയ്യണം? ആ വെസൽ എംപ്റ്റി ആവണം. കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ എംപ്റ്റി വെസലായിട്ടാണ് വന്നത്. കർത്താവിന് ഈ പാപ സ്വഭാവമില്ലായിരുന്നു, കർത്താവിന് ഈ പഴയ മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ കർത്താവിൽ പിതാവിന് വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി വെളിപ്പെടുത്താനായിട്ട് കഴിഞ്ഞു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, കർത്താവിന് പിതാവിന് കർത്താവിന് വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി വെളിപ്പെടുത്താനായിട്ട് കഴിഞ്ഞു. അതുപോലെ പിതാവിനി നമ്മളെ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി വെളിപ്പെടുത്താനേ കഴിയത്തില്ല. കാരണം നമ്മുടെ ഉള്ളിൽ യേശുക്രിസ്തുവിൽ നിന്നും വ്യത്യസ്തമായി ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി പറയുന്നത് പോലെ നമുക്ക് ചിന്തിക്കാൻ കഴിയും. നേരെ ന്യായപ്രമാണത്തിന് പുറമേ കുറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, ഈ അകത്ത് വ്യത്യാസം വന്നിട്ടില്ല. അതിന് കർത്താവ് എന്ത് ചെയ്തു എന്നുള്ളതാണ് ശരിക്കും അപ്പോസ്തലന്മാർ ഇതെല്ലാം പഠിപ്പിക്കുന്നതിന് മുമ്പ് ക്ലിയർ ആയിരുന്നു. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഈ ബ്രദർ പറയുന്ന പോലെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താണ്? എങ്ങനെയെങ്കിലും പറഞ്ഞ പോലെ നന്നായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞ പോലെ കർത്താവ് നിങ്ങൾ വസിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെപ്പറ്റിയും പരിശുദ്ധാത്മ നിറവിനെ പറ്റിയും ഒക്കെ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയേണ്ട കാര്യം എന്താണ്? പക്ഷെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പരിശുദ്ധാത്മ നിറവിനെ പറ്റി ആദ്യം പറയാനുള്ളത്. പരിശുദ്ധാത്മാവ് വന്ന് വസിച്ചു കഴിഞ്ഞാൽ എല്ലാം നടക്കുമെന്ന് അല്ല കർത്താവ് പറഞ്ഞിട്ട്. ആദ്യം എന്ത് ചെയ്യണം? ആദ്യം കർത്താവിന് ആ പാത്രത്തെ ക്ലീൻ ആക്കണം, എംപ്റ്റി ആക്കണം. അതിനെന്ത് ചെയ്യണം? കർത്താവിന് ആ പാപ സ്വഭാവം ഉണ്ടാക്കി. അത് യേശുക്രിസ്തു എങ്ങനെയാണ് ചെയ്യുന്നതാണ് അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നത്. എല്ലാ ലേഖനങ്ങളിലും അപ്പോസ്തലന്മാർ ആദ്യം പഠിപ്പിക്കുന്നതാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടി എന്ത് സംഭവിച്ചു, യേശുക്രിസ്തുവിന്റെ ഉയർപ്പിൽ കൂടി എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. യേശുക്രിസ്തു യോഹന്നാന സുവിശേഷം 14-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റെങ്കിൽ പരിശുദ്ധാത്മാവിന് വരാൻ കഴിയുള്ളൂ. എന്നാൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് യേശുക്രിസ്തു മരിക്കണം, മരിച്ചെങ്കിലും ഉയർത്തെഴുന്നേൽക്കാൻ കഴിയും. അതായത് യേശുക്രിസ്തുവിന്റെ മരണത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് പറഞ്ഞതിന് ശേഷമാണ് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ കൂടി എന്ത് സംഭവിക്കുന്നു അവർ പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ മരണത്തിൽ എന്താണ് സംഭവിക്കുന്നത്? യേശുക്രിസ്തുവിന്റെ മരണത്തിൽ യേശുക്രിസ്തു തന്നോടുകൂടെ നമ്മുടെ പഴയ മനുഷ്യനെ അവനോടുകൂടെ ക്രൂശിച്ച് നമ്മളിൽ നിന്ന് നീക്കി നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കി, അല്ലെങ്കിൽ ഒരു പുതിയ വ്യസ്തനാക്കി. ഇതാണ് കർത്താവ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അത് ചെയ്ത് കഴിയുന്നു കർത്താവ് എന്ത് ചെയ്യാനായിട്ട് കഴിയും? അവിടെയാണ് രണ്ടാമത്തെ മിസ്റ്ററി ദൈവത്തിന് സാധ്യമാക്കാനായിട്ട് കഴിയും. അതാണ് നമ്മൾ കൊലോസ്യ ലേഖനം അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ. കൊലോസ്യ 1:27. ഇത് വേറൊരു മർമ്മമാണ്, ഇത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞിരുന്ന മർമ്മമാണ്, ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുകയാണ്. അതെന്താണെന്ന് പറഞ്ഞത്? ഇതാണ് അടുത്ത മിസ്റ്ററി എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൽ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്നുള്ളത് വീണ്ടും വെളിപ്പെടുത്താം. ഇത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതിനു മുമ്പ് പൗലോസ് ഇത് പറയുന്നുണ്ട്, യേശുക്രിസ്തുവിന്റെ മരണവും പുനരുത്ഥാനവും. യേശുക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി ദൈവം നമ്മളുടെ പാപ സ്വഭാവത്തെ മാറ്റി ദൈവവുമായിട്ടുള്ള റിലേഷനിലേക്ക് റെസ്റ്റോർ ചെയ്തതിന്റെ കാര്യം പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. അതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അതിന്റെ 21-ാമത്തെ വാക്യം, എഫേസ്യ ലേഖനത്തിൽ 2:2 പറഞ്ഞതുപോലെ 21-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, മുമ്പേ ദുഷ്പ്രവൃത്തികളിൽ മനസ്സുകൊണ്ടകന്നുവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. അതായത് ഈ മരണത്തിൽ കൂടിയുള്ള നിരപ്പിന് ശേഷം മാത്രമേ ദൈവത്തിന് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വസിക്കാനായിട്ട് കഴിയുള്ളൂ അല്ലേ. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന മിസ്റ്ററി ഓഫ് ഗോഡ്നെസ്സിന്റെ അടിസ്ഥാനം. എന്ത് ചെയ്തു കർത്താവ്? തന്റെ മരണത്തിൽ കൂടി നിരപ്പിച്ചു എന്നാണ് പറഞ്ഞത്. കണക്ഷൻ റെസ്റ്റോർ. ശ്രദ്ധിച്ചിരുന്നോ കേട്ടോ, ഞാൻ പറയുന്ന മനസ്സിലായില്ലെങ്കിൽ ശ്രദ്ധിച്ചിരിക്കണം, ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ള നിർബന്ധം കൊണ്ടുവരും. അപ്പോ കണക്ഷൻ റെസ്റ്റോർ. ഇപ്പൊ കണക്ഷൻ കട്ടായി, ദൈവവുമായിട്ടുള്ള മനുഷ്യന്റെ കണക്ഷൻ കട്ടായി എന്ന് ഞാൻ പറഞ്ഞു. പാപം ചെയ്തു നേരെ കണക്ഷൻ കട്ടായി. ഞാൻ നമ്മുടെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചു പറഞ്ഞിരുന്നു, ഒരു വയർ കട്ടായി കഴിഞ്ഞിട്ട് ഇലക്ട്രീഷ്യന്മാർ എന്താ ചെയ്യുന്നത്? കട്ട് ചെയ്ത് കഴിയുമ്പോൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് കട്ടായിട്ട് ആരെങ്കിലും അത് ചുമ്മാ അത് കയറി പിടിച്ച് കറണ്ട് അടിക്കാതിരിക്കാൻ ചെയ്യും. ഇൻസുലേഷൻ ടേപ്പ് ചുറ്റുമില്ലേ, പെട്ടെന്ന് കണ്ടിട്ടില്ലേ? ഇൻസുലേഷൻ ടേപ്പ് ചെയ്യുന്നില്ല, മെയിൻ ഓഫ് ചെയ്തില്ലെങ്കിലും കറണ്ട് പാസ് ചെയ്യാതെ കട്ടായത് ഇൻസുലേഷൻ ടേപ്പ്. ഇനി ഇൻസുലേഷൻ ടേപ്പ് മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ കണക്ഷൻ റെസ്റ്റോർ ചെയ്യാറുണ്ട്. അതായത് മനുഷ്യന്റെ ഉള്ളിൽ വന്ന പാപത്തെ നീക്കിയിട്ടാണ് ദൈവം തന്നോട് തന്നെ നിരപ്പിക്കുന്നത്. അതിനുശേഷമാണ് യേശുക്രിസ്തു ഒരു വ്യക്തിയുടെ വരാനായിട്ട്. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന മിസ്റ്ററി ഓഫ് ഗോഡ്നെസ് എങ്ങനെയാണ് സാധ്യമായിട്ടുള്ളത്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഒരു വ്യക്തിയിൽ ഇരിക്കുക, അങ്ങനെ ഇരുന്നതിന് ശേഷം അങ്ങനെ ഇരുന്ന കർത്താവ് നമ്മൾ വസിച്ചു കഴിയുമ്പോൾ പിന്നീട് എങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും? പിന്നീട് നമുക്ക് യേശു ക്രിസ്തുവിന്റെ അതേ ആറ്റിറ്റ്യൂഡിൽ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയും. അതാണ് യേശു ക്രിസ്തുവിന്റെ ഇതേ മനോഭാവം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഫിലിപ്പ് ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായത്തിൽ പറയാണ്, കർത്താവ് പറയാണ്, കൊമ്പ് മുന്തിരിയുവിടലിൽ വസിക്കുന്ന പോലെ എന്നിൽ വസിക്കും എന്നാൽ ഞാൻ കർത്താവ് എന്ത് പറഞ്ഞു അതിന് മുമ്പ് യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായത്തിൽ, പിതാവ് എന്നിലും ഞാൻ അവനിലും വസിച്ച് പിതാവ് തന്റെ പ്രവൃത്തി ചെയ്യുന്നതുപോലെ ഈ പാപം നീക്കപ്പെട്ടതുകൊണ്ട് കർത്താവുമായിട്ടുള്ള കളക്ഷനിലേക്ക് റെസ്റ്റോർ ആയതുകൊണ്ട് ഒരു വ്യക്തിക്ക് കർത്താവിൽ വസിക്കുകയും കർത്താവിന് അവനിൽ വസിക്കുകയും ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്താനായിട്ട് കഴിയും. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന മിസ്റ്ററി ഓഫ് ഗോഡ്നെസിന്റെ രണ്ടാമത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞതിന്റെ കാര്യമാണ്. എന്നിട്ട് ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ വായിച്ച ആ കുറച്ച് വാക്യങ്ങളിൽ ഇതെല്ലാം പൗലോസ് വിശദീകരിക്കുന്നു. ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഫിലിപ്പി ലേഖനം 2 അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യം, 5 മുതലുള്ള വാക്യങ്ങളിൽ ക്രിസ്തുയേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് ആദ്യം കർത്താവ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ പൗലോസ് പറയുന്നത്, യേശു ക്രിസ്തു തന്നെത്താൻ എംജി ചെയ്തു, ഭൂമിയിലേക്ക് വന്നു, തന്നെത്താൻ താഴ്ത്തി, പിതാവുമായിട്ടുള്ള ഡിപ്പെൻഡൻസിൽ ജീവിച്ചു, പിതാവ് തന്നിൽ കൂടി തന്നെ വെളിപ്പെടുത്തി, മാത്രമല്ല കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റു, യേശു ക്രിസ്തുവിനെ കർത്താവ് നീറ്റു പറയുന്ന വ്യക്തിയുടെ ഉള്ളിലേക്ക് കർത്താവ് വരുന്നു, കർത്താവ് ആ വ്യക്തിയുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്, ഇച്ഛിക്കുക എന്നും പ്രവർത്തിക്കുക എന്നും നിങ്ങൾ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായി പ്രവർത്തിക്കുന്നത്. അങ്ങനെ വക്രതയും ഓട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾക്ക് ദൈവഭക്തിയുടെ മർമ്മം മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാം. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യമല്ലേ ഫിലിപ്പി ലേഖനം 2 അധ്യായത്തിന്റെ 5 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്, ആണോ ഇല്ലെന്നുള്ളത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ കുറിച്ച്. അവിടെ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിഷികളെ പോലെ പ്രമാണിക്കുന്നു. ഈ ഇതാണ് എന്ത് ചെയ്യേണ്ടത്, ഇതാണ് ദൈവസഭ ഹോൾഡ് ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട ഡോക്ടറിൻ. ഈ ഡോക്ടറിന് ഇതേപോലെ തന്നെ പഠിപ്പിക്കണമെന്നുള്ളതാണ്. നേരെ ഇത് ഇതൊരു ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് പകരമാണ് പലരും കെട്ടുകഥകളും കഴിവിക്കഥകളും വളിപ്പുകളും പറയാനായിട്ട്, ഒരു ബന്ധവുമില്ലാത്ത, ദൈവവചനവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഇത് കേൾക്കാനാണ് ആൾക്കാർക്ക് താല്പര്യം. ഈ പഠ്യോപദേശമോ ഇല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നോക്കേണ്ടത്, എന്നാലും പൗലോസ് പറയുന്ന അന്ത്യകാലത്ത് ഇതൊരു വലിയ ഒരു ലക്ഷണമാണ്. അന്ത്യകാലത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് തന്നെ സൗണ്ട് ഡോക്ടറിൻ എന്ന് പറയുന്ന പഠ്യോപദേശം, എങ്ങനെയാണ് ദൈവഭക്തിയിൽ ജീവിക്കുക എന്നുള്ളതിന്റെ പഠ്യോപദേശം. അതിന് പകരം കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻ. എന്നിട്ട് നമ്മൾ തിമോത്തിയോസ് ലേഖനം വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇതിന് പകരം കൊണ്ടുവരുന്നത് എന്താണ്. പകരം കൊണ്ടുവരുന്നത് 1 തിമോത്തിയോസ് അതിന്റെ 3:16 പറയാണ്, ഇതാണ് ദൈവഭക്തിയുടെ മർമ്മം, ദൈവം വെളിപ്പെട്ടത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ്. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മക്കളെയും ഭൂതങ്ങളുടെ ഉപദേശത്തെയും ആശ്രയിച്ച് ഭോഷ്ക്ക് പകരുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആ വ്യക്തമായിട്ട് പറഞ്ഞു. അന്ത്യകാലത്ത് ഒരു കാര്യം വരികയാണ്, ഈ പറഞ്ഞിരിക്കുന്ന കെട്ടുകഥകളും കഴിവിക്കഥകളും കർണരസകുമാരുമായുള്ള പ്രസംഗങ്ങളും മാത്രമല്ല എന്താണ് പറയുന്നത്, ചില ഭോഷ്കിൽ കൂടി ഭൂതങ്ങളുടെ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നവരായിരിക്കും അല്ലെ. ഭോഷ്ക്ക് പകരുന്ന ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക്ക് പറയുന്ന കപടങ്ങളാൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് വ്യക്തമായിട്ട് പറയുന്നു. എന്താണ് ആ ഭൂതങ്ങളുടെ ഉപദേശം? അവർ പറയുകയാണ്, അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിക്കാൻ ദൈവം അനുഭവിച്ച് സൃഷ്ടിച്ച ബോധ്യങ്ങളെ വർജിക്കുകയും ചെയ്യുമെന്ന് കൽപ്പിക്കേണ്ടി വരും. നേരെ എന്താണ് ഈ ഭൂതങ്ങളുടെ ഉപദേശം എന്ന് പറഞ്ഞിരിക്കുന്നത്? ചില കാര്യങ്ങളെ വർജിച്ചാൽ നിങ്ങൾ വിശുദ്ധരായി തീരും, ദൈവഭക്തിയുടെ മർമ്മം നിങ്ങൾ കൂടി വരും. എന്താണ് ഇവിടെ വർജിക്കേണ്ടത്? ഒന്ന്, വിവാഹം കഴിക്കാതെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ഭക്തരായി തീരും. അങ്ങനെ പഠിപ്പിക്കുന്ന സഭകളുണ്ടോ? ഉണ്ടോ? നിങ്ങൾ കേട്ടിട്ടില്ലേ നിങ്ങൾ സഭ പഠിപ്പിക്കുന്ന സഭകൾ? അതേത് സഭ? കാത്തലിക് ഉണ്ട്, TPM ഉണ്ട്. ഇനിയിത് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ പഠിപ്പിക്കുന്നവര് അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മിച്ചു നോക്കാം. എന്നാലും ഈ ഭക്തിയുടെ ഭക്തരാവണമെങ്കിൽ എങ്ങനെ ചെയ്യണം? അങ്ങനെയാണ് ഭക്തരാകുന്നത്. ചില കാര്യങ്ങളൊക്കെ എക്സ്റ്റേണലി കുറെ കാര്യങ്ങളൊക്കെ വർജിച്ച് കല്യാണം കഴിക്കാതെ ജീവിക്കുന്നതാണ് ഭക്തിയുടെ. ഞാൻ പറഞ്ഞ കല്യാണം കഴിക്കാതിരിക്കുന്നത് ഭക്തിയുടെ ആയിരിക്കും. അപ്പൊ ദൈവം പറഞ്ഞിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. പൗലോസ് പറയുന്നുണ്ട്, വിവാഹം കഴിക്കുന്നതിനേക്കാൾ നല്ല വിവാഹം കഴിക്കാതിരിക്കുന്നത്. അത് ഞാൻ അതിനെ പറ്റി ഒന്നിട്ട് പറഞ്ഞു. പക്ഷെ ഭക്തിയുടെ ലക്ഷണം ഇതാണ്, വിവാഹം കഴിക്കാതിരിക്കണം, ഇന്നത് വർദ്ധിക്കണം എന്നുള്ളത്. ദൈവം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് എന്ത് വർദ്ധിച്ചാലും കുഴപ്പമില്ല, അതെല്ലാം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും എല്ലാവരും വിവാഹം കഴിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു. ദൈവം വിവാഹം കഴിക്കാൻ പറഞ്ഞാത്തവർക്ക് പറഞ്ഞത് വിവാഹം കഴിക്കണം, അത് നല്ല കാര്യമാണ് അവർക്ക്, അവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഇത് ഭക്തിയുടെ ദൈവഭക്തിയുടെ ലക്ഷണം ഇതാണ് എന്ന രീതിയിൽ ചില ഹോളിനെസ് എക്സ്റ്റേണൽ ഹോൾഡേഴ്സ് പഠിപ്പിക്കുന്നത് ഭൂതത്തിന്റെ ഉപദേശമാണെന്നാണ് ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരിക്കുന്നത് ബൈബിൾ പഠിപ്പിക്കുന്ന ആരോഗ്യ പറഞ്ഞത്. ഇങ്ങനെ ചിലർ പറഞ്ഞിട്ട് പറയുകയാണ് ഇതാണ് ഇതിന്റെ ഓപ്പോസിറ്റ്. എന്നാലും ഞാൻ പറഞ്ഞത് ട്രൂ സൗണ്ട് ഡോക്ടറിനെ തെറ്റിച്ച് കളയുന്ന പല 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 ഡോക്ടറിൻസും പലതരത്തിലുള്ള ഉപദേശങ്ങൾ, കഴിവിക്കഥകളുണ്ട്, കെട്ടുകഥകളുണ്ട്, ന്യായപ്രമാണത്തിന്റെ ടീച്ചിങ്ങുകളുണ്ട്, ചില വർജനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ വിശുദ്ധരായി തീരും എന്നുള്ള ടീച്ചിങ്ങുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടു ശരിക്കും ദൈവഭക്തിയുടെ മർമ്മം എന്താണ്, യേശു ക്രിസ്തു എങ്ങനെയാണ് ജീവിച്ചതെന്ന് വെച്ചാൽ കർത്താവിനെ അതിനെ നയിച്ച പ്രിൻസിപ്പിൾ എന്താണെന്ന് മനസ്സിലാക്കാം. ആ പ്രിൻസിപ്പിളിൽ ഒരാൾ ജീവിക്കുമ്പോൾ ആ വ്യക്തിയിൽ കൂടി ദൈവഭക്തിയുടെ മർമ്മം വരുന്നത്. അങ്ങനെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞത് എന്താണ്, ഇതാണ് ചർച്ച് ഹോൾഡ് ചെയ്യേണ്ട ടീച്ചിങ്. ദൈവസഭകൾ പഠിപ്പിക്കേണ്ട സന്ദേശം ഇതാണ്, ഇതാണ് ദൈവസഭകൾ പഠിപ്പിക്കേണ്ട സന്ദേശം. അതാണ് താഴേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഇത് നിങ്ങൾ ഇത് നീ ആജ്ഞാപിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക. അതിന്റെ 11-ാമത്തെ 14-ാമത്തെ 11-ൽ പറയാണ്, ഇത് നീ ആജ്ഞാപിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക, ആരും നിന്റെ യൗവനം തെച്ചിരിക്കരുത്, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കും. എന്നിട്ട് ഇവിടെ എന്നിട്ട് പറയുന്നത് നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തിനും ചെയ്യുക. എന്നിട്ട് ഇതൊരു ഡോക്ടറിനാണ്, ഇതൊരു ഉപദേശമാണ്, ഇത് ഉപദേശം പഠിപ്പിക്കേണ്ടതാണ്, ഈ ഉപദേശം ഇങ്ങനെ തന്നെ പഠിപ്പിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞത് എന്താണ് പറഞ്ഞു തന്നെ, ഞാൻ ഒരു വാക്കുകളെ നിർത്തും, ഞാൻ അതിന്റെ വളരെ ഡീറ്റെയിലേക്ക് അടുത്തേക്ക് പോകേണ്ട സമയം. ഇതാണ് ദൈവഭക്തിയുടെ മർമ്മം, ഇതാണ് ചർച്ച് ഹോൾഡ് ചെയ്യേണ്ട മർമ്മം, ഇതാണ് ചർച്ചിൽ കൂടി വെളിപ്പെടുന്ന മർമ്മം. എന്നാൽ ഇതിന്റെ വേറൊരു ഓപ്പോസിറ്റ് ആയിട്ട് വേറൊരു മർമ്മമുണ്ട്, അതാണ് ദൈവം പഠിപ്പിക്കുന്ന അധർമ്മത്തിന്റെ മർമ്മമാണ്. അധർമ്മത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് ഞാൻ എന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, പിന്നെ അടുത്ത ദിവസങ്ങളിൽ വേണമെങ്കിൽ കൂടുതലായിട്ട് അതിനെ യേശു ക്രിസ്തു ഫിലിപ്പിലേഖനം 4-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ അതേ കാര്യം അതാണ് ദൈവഭക്തിയുടെ മർമ്മം. ഫിലിപ്പിലേഖനം 2-ാമത്തെ അധ്യായം 2-ാമത്തെ അധ്യായത്തിന്റെ 5 മുതൽ ഉള്ള താഴോട്ടുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നതാണ്. എന്താണ് പറയുന്നത്? ഫിലിപ്പിലേഖനം 2:5 മുതലുള്ള വാക്യങ്ങളിൽ താഴേക്ക് പൗലോസ് പറയുന്നതാണ് ദൈവഭക്തിയുടെ മർമ്മം. ഈ ഫിലിപ്പിലേഖനം 2:5 മുതലുള്ള താഴോക്ക് വാക്യങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാക്യം ചില വാക്യങ്ങൾ ബൈബിളിലുണ്ട്. ഇവിടെ ഇതേ കാര്യത്തിന്റെ ഓപ്പോസിറ്റ് ആണ്. ഞാൻ ആ വാക്കല്ലേ ഉദ്ദേശിച്ചത്, അസമ്പത്തിന് മർമ്മം എന്നുള്ളത് രണ്ട് ദിവസം ഇരിക്കുന്നതാണ്. പക്ഷെ ഈ പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ഈ കാര്യത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം യെശയ്യാവ് എവിടെയാണ് പറയുന്നത്? യെശയ്യാവ് കറക്റ്റ്. യെശയ്യാവ് 14-ൽ ഫിലിപ്പിലേഖനത്തിൽ കർത്താവ് ചെയ്തതിന്റെ ഓപ്പോസിറ്റ് കാര്യം പറഞ്ഞത് എന്താണ്? വായിച്ച വാക്കി എടുക്കാൻ എനിക്ക് പെട്ടെന്നുണ്ട്. ഇതൊരു ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നടന്ന കാര്യമാണ്. എന്താണ്? അത്യുന്നതനോട് സമനാകാനായിട്ട് ഞാൻ മുകളിലേക്ക് കയറും, ഞാൻ അവിടെ കയറാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ സമനാക്ഷത്തിൽ നീതിക്കും, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞു. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവത്തോട് സമനാകാൻ വേണ്ടിയിട്ടുള്ള ഒരു റിബല്യൻ, ദൈവത്തിന്റെ കീഴെ ദൈവം സൃഷ്ടിച്ച ഒരു സൃഷ്ടി ദൈവത്തോട് സമനാകാൻ വേണ്ടിയിട്ടുള്ള ആ വ്യക്തിയുടെ ഉള്ളിൽ നടന്ന റിബല്യൻ. യേശു ക്രിസ്തു ദൈവത്തോടുള്ള സമനായിരുന്നു, എന്നാൽ ആ സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതാണ് യേശു ക്രിസ്തു താഴേക്ക്. അന്നേരം ഈ ഫിലിപ്പിലേഖനം 4-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്ന ദൈവഭക്തിയുടെ മർമ്മത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് പിശാചിന്റെ ഉള്ളിലുള്ള ആ നിഗളം. ഇതെങ്ങനെയാണ് ദൈവസഭകൾക്ക് അപ്ലിക്കബിൾ ആണ്, ഇല്ലെങ്കിൽ ദൈവസഭയിൽ ഇതെങ്ങനെയാണ് ഡേഞ്ചർ ആവുന്നത് എന്നുള്ളതാണ് തെസലോനിക്കൻ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ മനസ്സിലെ പറയുന്നത് മനസ്സിലാക്കാം, തിമോത്തിയോസ് ലേഖനത്തിൽ ദൈവസഭയെ പറ്റി പറയുന്നത് ദേവാലയമാണ്. ആ ദേവാലയത്തിൽ നടക്കേണ്ട ടീച്ചിങ്, അല്ലെങ്കിൽ ദേവാലയം ആ ദൈവസഭ ഹോൾഡ് ചെയ്യേണ്ട വെളിപ്പെടുത്തേണ്ട മിസ്റ്ററിയാണ് തിമോത്തിയോസ് ലേഖനത്തിൽ പറഞ്ഞെങ്കിൽ ഇതേപോലെ തന്നെ ദേവാലയത്തിൽ തന്നെ നടക്കുന്ന വേറൊരു കാര്യമാണ് തെസ്സലോനിക്കയിലെ എന്ന് പറയുന്നത്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അവിടെ ദേവാലയത്തിൽ ഒരുത്തൻ ഇരുന്നുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവൻ ദേവാലയത്തിൽ നിന്നുകൊണ്ട് രണ്ടിന്റെ അവിടെ വിശ്വാസത്യാഗത്തെ പറ്റി പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. തിമോത്തിയോസ് ലേഖനത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു വിശ്വാസത്യാഗം സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവ സഭയുടെ നടുക്കുന്ന തന്നെയാണ് അപ്പോസ്റ്റസി ഉണ്ടാക്കുന്നത്, വിശ്വാസത്യാഗം. കർത്താവിനെ ത്യജിച്ചുകൊണ്ട് ആൾക്കാർ അവസാന കാലത്തിലേക്ക് വരുമ്പോഴേക്കും ഈ ഭൂതങ്ങളുടെ ഉപദേശങ്ങൾ കാരണവും ഇത്തരം ഉപദേശങ്ങൾ കാരണവുമാണ് വിശ്വാസത്യാഗം ഉണ്ടാകുന്നതെന്ന് തിമോത്തിയോസ് ലേഖനത്തിൽ പറഞ്ഞു. അതായത് ഇങ്ങനത്തെ ഈ സൗണ്ട് ഡോക്ടറിൻ കേൾക്കാതെ, സൗണ്ട് ഡോക്ടറിൻ കേൾക്കാൻ താല്പര്യമില്ലാതെ കിഴവിക്കഥകളും കെട്ടുകഥകളും കർണരസകമാരുമായുള്ള പ്രസംഗങ്ങളും ഈ ന്യായപ്രമാണ ഉപദേശങ്ങളും താല്പര്യമുള്ളവർ അത് പഠിപ്പിക്കുകയും അത് പ്രസംഗിക്കുകയും ചെയ്യുന്നതിൽ കൂടെ വിശ്വാസത്യാഗം ഉണ്ടാകും. വിശ്വാസത്യാഗം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? വിശ്വാസത്യാഗം ഉണ്ടായിട്ട് ആ വിശ്വാസത്യാഗികൾ എല്ലാവരും കൂടി ചേരുമ്പോൾ അവരുടെ നടുക്ക് നിന്ന് ഒരു വ്യക്തി തന്നെത്താൻ ഉയർത്തുന്ന ഒരു വ്യക്തി ഉയർന്നു. അതാണ് അധർമ്മത്തിന്റെ മർമ്മം എന്ന് പറയുന്നത്. അതിന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവൻ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ദൈവം എന്ന് അടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്ര. ഈ എതിരാളിയെ പറ്റിയാണ് യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞത്. ആ എതിരാളിയുടെ സ്പിരിറ്റ് ആൾക്കാർ എന്നിട്ട് പറയുകയാണ് അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞില്ല. പൗലോസ് പറയുന്ന തെസ്സലോനിക്കയുടെ ഇടയിൽ ഈ അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിക്കും. അതിന് ദൈവസഭയിൽ ഈ അധർമ്മത്തിന്റെ മർമ്മവും കൂടി വ്യാപരിക്കാനായിരുന്നു. ഇത് അവസാന കാലത്തേക്ക് വരുമ്പോഴേക്കും ഇതിന്റെ ഒരു കൾമിനേഷനാണ് നമ്മൾ വെളിപാടിലേക്ക് വരുമ്പോൾ ഒരു മഹദിയാം ബാബിലോൺ എന്ന് പറയുന്ന ഒരു സിസ്റ്റമായിട്ട് മാറും. അവസാന കാലത്തേക്ക് വരുമ്പോഴേക്കും ട്രൂ ചർച്ച് ട്രൂ ഡോക്ടർ ഹോൾഡ് ചെയ്യും, ഫോൾസ് ചർച്ച് ഈ അധർമ്മത്തിന്റെ മർമ്മം. ഈ ഇത് ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ഒരു ചർച്ചിനെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യണം. ഞാൻ പറയുന്നത് ഒരു ചർച്ച് യഥാർത്ഥത്തിലുള്ള ദൈവസഭയാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ചില കാര്യങ്ങൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പല കാര്യങ്ങളും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, ആ ചർച്ചിൽ കൂടി അധർമ്മത്തിന്റെ മർമ്മമാണോ വെളിപ്പെടുന്നത്, ഇല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ കൂടി ആയിക്കോട്ടെ, വ്യക്തികളുടെ കൂട്ടമാണ് ചർച്ച്, ചർച്ചിൽ കൂടി അധർമ്മത്തിന്റെ മർമ്മമാണോ ദൈവഭക്തിയുടെ മർമ്മമാണോ വെളിപ്പെടുന്നത്. നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും എന്താണ് യഥാർത്ഥത്തിലുള്ള ചർച്ച്, എന്താണ് യഥാർത്ഥത്തിലുള്ള, ഏത് ചർച്ചാണ് യഥാർത്ഥത്തിലുള്ള ട്രൂ ഡോക്ടർ ഹോൾഡ് ചെയ്യുന്നത്, ഏത് ചർച്ചാണ് യഥാർത്ഥത്തിലുള്ള സൗണ്ട് ഡോക്ടർ ടീച്ച് ചെയ്യുന്നത്. എങ്ങനെ മനസ്സിലാക്കാനായിട്ട് കഴിയും ഒരു സഭയിൽ അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിക്കുന്നുള്ളത്, അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൽ അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിക്കുന്നത് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് കഴിയും? തന്നെത്താൻ ഉയർത്തുന്ന വ്യക്തികളുണ്ടായിരുന്നു, തന്നെത്താൻ താഴ്ത്തുന്ന വ്യക്തികളാണോ തന്നെത്താൻ ഉയർത്തുന്ന വ്യക്തികളാണോ? ഞാൻ ചോദിക്കട്ടെ, ഇത് ഒരു ഒരു മത്സരം നടക്കുന്ന ഒരു സഭയിൽ എന്താണ് നടക്കുന്നത്? എന്താണ് അവിടെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നത്? അത് അധർമ്മത്തിന്റെ മർമ്മമാണോ ദൈവഭക്തിയാണോ? സംശയം നിങ്ങൾക്ക് അതിനും ആരെങ്കിലും വന്ന് നിങ്ങൾക്ക് തലയൊക്കെ വെച്ച് പറഞ്ഞിരുന്നു. ഒരു ഇലക്ഷൻ നടക്കുന്ന ഒരു ചർച്ചിൽ രണ്ട് നേതാക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുകയാണ്, അവരെന്താ വെളിപ്പെടുത്തുന്നേ? ദൈവഭക്തിയുടെ മർമ്മമാണ് വെളിപ്പെടുത്തുന്നത്. ഓ, തന്നെത്താൻ താഴ്ത്താൻ വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും മത്സരിക്കുന്നത്. അപ്പൊ ഇലക്ഷൻ ഫോട്ടോ വെച്ചിട്ട് രാഷ്ട്രീയക്കാരായി അവരെ പറഞ്ഞു. രാഷ്ട്രീയക്കാർ പിന്നെ അത് നമുക്ക് സ്വാഭാവികമാണ്. ദൈവസഭകൾ എന്ന് പറയുന്നിടത്ത് ഫോട്ടോ വെച്ച് ഇലക്ഷൻ മത്സരിക്കുന്ന രണ്ട് വ്യക്തികൾ അവർ എന്തിനെയാണ് വെളിപ്പെടുത്തുന്നത്? ആ തന്നെ തന്നെ ഉയർത്തുന്നിപ്പോൾ എന്താ അവർ വെളിപ്പെടുത്തുന്നത്? ആ ധർമ്മത്തിന്റെ മർമ്മമല്ലേ വെളിപ്പെടുത്തുന്നത്? ഓ, എന്നിട്ടും പറയുകയാണെങ്കിൽ ഓ നല്ല പ്രസംഗമാണ് അദ്ദേഹത്തിന്, നല്ല ഭയങ്കര പ്രസംഗമാണ്. പക്ഷെ അത് ഇലക്ഷന് മത്സരിക്കാം, ഫോട്ടോ ഒക്കെ വെച്ചിട്ട് മത്സരിക്കാം, എന്നെ ജയിപ്പിക്കണം. എന്താ അതിൽ കൂടെ വെളിപ്പെടുന്നത്? വളരെ എളുപ്പമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ. ഞാനെന്താ പറഞ്ഞത്? എന്റെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോഴുണ്ട് ഞാൻ പറഞ്ഞത് അവസാന കാലത്തേക്ക് വരുമ്പോഴേക്കും അധർമ്മത്തിന്റെ മർമ്മം ഒരു സിസ്റ്റമായിട്ട് മാറാനായിട്ട്. അവിടെ നിന്നാണ് വെളിപാട് ദിവസത്തിൽ പറഞ്ഞിരിക്കുന്നത് കം ഔട്ട് ഓഫ് ബാബിലോൺ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ സിസ്റ്റങ്ങളിൽ നിന്നും ഒരു വ്യക്തി ഓടി രക്ഷപ്പെടേണ്ട ആവശ്യം, അതിൽ നിന്ന് പുറത്തു വന്ന് യഥാർത്ഥത്തിൽ ദൈവഭക്തിയുടെ മർമ്മം പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ള ചർച്ചകൾ, അങ്ങനെയുള്ള ഒരു സഭ, അങ്ങനത്തെ ചർച്ചാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് ദൈവസഭ ഒരു മർമ്മമാണെന്ന് പറയുന്നത്, അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു ശരീരമായിത്തീരുന്ന സഭ. നമുക്ക് എവിടെ വേണേലും പോകാം, എന്ത് വേണേലും പോകാം. നമ്മൾ ആ ഡോക്ടറിന്റെ ഔട്ട്വേർഡ് ഫോം മാത്രം വയ്ക്കുന്നു, പക്ഷെ അതിന്റെ അകത്തുകൂടി നടക്കുന്നത് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയുള്ളവരുടെ കഥ പറയാണ് യഥാർത്ഥ ട്രൂ ചർച്ച, സൗണ്ട് ഡോക്ടറിൻ്റെ ചർച്ച, ദൈവഭക്തിയുടെ മർമ്മം വെളിപ്പെടുത്താനായിട്ട് നമ്മൾ മനസ്സിലാക്കി.